بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدًا عبده ورسوله صلى الله تعالى عليه وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا وابشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العظيم. میرے بزرگوں اور بھائیوں, دین کی باتیں جو ہوتی ہیں وہ دین کے کاموں کے لیے ہوتی ہیں. جیسے تجارت کی باتیں تجارت کے کام کے لیے, زمینداری کی باتیں زمینداری کے کام کے لیے, ایسے ہی دین کی باتیں دین کے کاموں کے لیے ہوتی ہیں. اس لیے ہم یہ نیت کریں کہ انشاءاللہ دین کی بات سنیں گے اور دین کے کام کریں گے.
انشاءاللہ نحمد و نصلی علی رسولہ الکریم, اما بعد. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ദീനിൻ്റെ കാര്യങ്ങൾ പറയപ്പെടുന്നത് അത് ദീനിൻ്റെ കാര്യം അല്ലെങ്കിൽ ദീനിൻ്റെ പരിശ്രമം പ്രവർത്തിക്കപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്, പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. എപ്രകാരം ഈ ലോകത്ത് മറ്റ് കാര്യങ്ങൾ വിഷയങ്ങളെക്കുറിച്ച് പറയപ്പെടുന്നത്, കച്ചവടത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അത് ചർച്ച ചെയ്യപ്പെടുന്നത്, ചുമ്മാ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അത് പിന്നെ പ്രാവർത്തികമായി അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇതേപോലെ തന്നെ ദീനിൻ്റെ സംസാരം, ദീനിൻ്റെ മജ്ലിസ് എന്ന് പറയുന്നത് അത് പ്രാവർത്തികമായി ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു നിയത്തോടു കൂടിയിരിക്കും, ഇൻഷാല്ലാ ഈ പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാനും പ്രാവർത്തികമായി ഉണ്ടാക്കി തീർക്കാൻ പരിശ്രമിക്കുന്ന ഇൻഷാല്ലാ നിയത്തിൽ ഇൻഷാല്ലാ.
ദീൻ കി ബാത്തേ സുന്നാ യേ കാനോ കി ഇബാദത്ത് ഹൈ, اس لیے دین کی باتیں سنیں کہ یہ کانوں کی عبادت ہے. اللہ تعالیٰ کو کون سا سننا پسند ہے یہ بھی جاننا ضروری ہے, کیونکہ لوگ ہر قسم کی باتیں سنتے ہیں, ہر کوئی سنتا ہے, جانور بھی سنتا ہے. تو اللہ کو کون سا سننا پسند ہے یہ جاننا ضروری ہے.
دینിന്റെ കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ്. ആണ് ദീനിന്റെ വിഷയങ്ങൾ കേൾക്കുക എന്നുള്ളത്. നമ്മൾ പല കാര്യങ്ങൾ കേൾക്കാറുണ്ട്, പക്ഷെ അള്ളാഹു തആലയ്ക്ക് ഏത് വിഷയങ്ങൾ, ഏത് സംസാരങ്ങൾ, ഏത് വിഷയം കേൾക്കുന്നതാണ് ഇഷ്ടം, അത് നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമാണ്. കാരണം മനുഷ്യർ പലരും പല കാര്യങ്ങളും കേൾക്കാറുണ്ട്, ജീവികൾ മറ്റു ജീവികളും കേൾക്കാറുണ്ട്. അപ്പൊ കേൾക്കുന്നത് ധാരാളം വിഷയങ്ങളുണ്ട്, പക്ഷെ അതിലേത് വിഷയമാണ് നല്നത്, അതിലേത് വിഷയമാണ് അള്ളാഹു തആല നമ്മൾ കേൾക്കുന്നതിനെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നത്, ഇതിനെ അറിയുകയും മനസ്സിലാക്കുകയും എന്നിട്ട് ആ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് ആവശ്യമാണ്.
അല്ലാഹു തആലക്കു യ സുന്നാ പസന്ദ് ഫർമായ ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്മഊന അൽഖൗൽ ഫയത്തബിഊന അഹ്സന ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. അല്ലാഹു ജോ സുന്നാ പസന്ദ് വോ ബതായാ ഹൈ. ഫർമായ ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്മഊന അൽഖൗൽ, کہ میرے بندوں کو بشارت دو, میرے بندوں کو خوشخبری دو. کون سے بندوں کو؟ کہ جو بات کو ارادے کے ساتھ سنتے ہیں. ایک تو ویسے کانوں پر آج کل آوازیں آتی ہے کہ وہ نہیں, بلکہ بات ارادے کے ساتھ سنے, توجہ کے ساتھ سنے. تو ان بندوں کو بشارت دو جو ارادے اور توجہ سے بات سنتے ہیں. اور سن کر کیا کرتے ہیں؟ سن کر ٹیپ کرتے ہیں کہ نہیں, سن کر ٹیپ نہیں کرتے, سن کر بھول جاتے ہیں کہ نہ بھول نہیں جاتے. فَيَتَّبِعُونَ أَحْسَنَ سننے کے بعد اتباع احسن کرتے ہیں. اتباع احسن کا کیا مطلب ہے؟ کہ اتباع احسن کا مطلب یہ ہے کہ سننے کے بعد جب عمل کا نمبر آئے گا تو اپنے عمل کو بہتر سے بہتر بنا کر پیش کریں گے. یہ بندے ہیں جن کا سننا اللہ کو پسند ہے. اس نے کہا فبشر عباد الذین یستمعون القول فیتبعون احسن, کہ بشارت دو بندوں کو جو بات کو سنتے ہیں ارادے کے ساتھ, توجہ کے ساتھ, اور سن کر کیا کرتے ہیں کہ اتباع احسن کرتے ہیں. جب نمبر آیا عمل کرنے کا کہ بولو کون تیار ہے اس کام کو, کون ذمہ لے گا, تو اپنی ذمہ داری پوری کرنے کے لیے اچھے سے اچھے طریقہ اختیار کرتے ہیں اور پوری ذمہ داری سے کام کرتے ہیں. ایسے بندوں کا سننا اللہ کو پسند.
എന്ത് കാര്യങ്ങളാണ് കേൾക്കാൻ അള്ളാഹുത്താലയ്ക്ക്, അള്ളാഹുത്താല നമ്മൾ കേൾക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്? ഈ ആയത്തിൽ കൂടി അള്ളാഹുത്താല എന്റെ ഒരു കാര്യം വിശദീകരിച്ച് പറയുന്നുണ്ട്. ഫബശ്ശിർ ഇബാദി അല്ലദീന യത്തബിഊന അൽഖൗല ഫയത്തബിഊന അഹ്സന, അല്ലദീന യസ്തമിഊന അൽഖൗല ഫയത്തബിഊന അഹ്സന. അള്ളാഹുത്താല പറയാണ് എന്റെ അടിമകൾക്ക് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. എങ്ങനെയുള്ള അടിമകളാണ്? അവർ കാര്യങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കും, ദീനിന്റെ വിഷയങ്ങളെ. വെറുതെ കേൾക്കലല്ല, കുറേ കാര്യങ്ങൾ കേൾക്കാറുണ്ട്, അങ്ങനല്ല. പക്ഷേ ആ ദീനിന്റെ വിഷയങ്ങൾ അതിന്റെ ആവശ്യകത മനസ്സിലാക്കി അത് ശ്രദ്ധിച്ച് അമലിന്റെ നിയത്തോടു കൂടി കേൾക്കും. അഹ്സന, അത് കേട്ടിട്ട് പിന്നെ എന്ത് ചെയ്യും? അത് കേട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കലോ അല്ലെങ്കിൽ കേട്ട കാര്യങ്ങൾ പിന്നീട് മറന്നുകളയോ അല്ല ചെയ്യുന്നത്. അത് അവർ അഹ്സന, അതിനെ പ്രാവർത്തികമായി ഏറ്റവും നല്ല രീതിയിൽ അതിനെ പ്രാവർത്തികമായി അവരത് പ്രാവർത്തികമാക്കി തീർക്കുന്നു, ജീവിതത്തിൽ കൊണ്ടുവരുന്നു. ആ കാര്യങ്ങൾ കേൾക്കുന്നു, എന്നിട്ട് ദീനിന്റെ ഉത്തരവാദിത്തങ്ങളും അവരുടെ മേലുള്ള അള്ളാഹുവിന്റെ ഭാഗത്തുള്ള കൽപ്പനകൾ വരുമ്പോൾ ആ കൽപ്പനകളെയും ആ ദീനിന്റെ ഉത്തരവാദിത്തങ്ങളെയും അതിനെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ പൂർത്തീകരിച്ച അള്ളാഹുത്താലയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. ഏതൊരു കാര്യം അവർ കേൾക്കുന്നോ അതിനെ അവരുടെ ജീവിതത്തിൽ അതിന്റെ സന്ദർഭത്തിൽ അത് പ്രാവർത്തികമായി ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു. ഉദാഹരണത്തിന് ദീനിന്റെ വിഷയം പറയപ്പെട്ടു, എന്നിട്ട് ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി ആരാണ് തയ്യാറ് എന്ന് നിയത്ത് ചോദിക്കുമ്പോൾ അതിനുവേണ്ടി തയ്യാറാകുന്നു, എന്നിട്ട് ആ നിയത്തുകൾ ചെയ്ത് പിന്നെ അതിനെ പൂർത്തീകരിക്കുന്നു. ഈ രീതിയിൽ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുകയും അമലുകൾ പൂർത്തീകരിക്കുകയും ഏറ്റവും നല്ലതിൽ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ആ വാക്കുകൾ, അങ്ങനെ വിഷയങ്ങളെ കേൾക്കുന്നവരാണ്, അവർക്കാണ് സന്തോഷവാർത്ത എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഷരീഫിലെ ഈ ആയത്തിൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു.
اور جب عمل کرنے کا تقاضا آئے تو اپنے عمل کو اچھی سے اچھی شکل میں پیش کرے. جیسے ہم اپنی ضرورتوں کی چیزیں, اپنی راحت کی چیزیں اچھی سے اچھی اختیار کرتے ہیں. آدمی کپڑے بنائے گا, لباس بنائے گا تو اچھے سے اچھا لباس بنائے گا, کھانا بنائے گا تو اپنی طاقت کے مطابق اچھے سے اچھا کھانا بنائے گا, عمارت بنائے گا تو اپنی طاقت میں اچھی سے اچھی عمارت بنائے گا. اپنی ضرورت راحت کی چیزیں جس طرح ہم اچھی سے اچھی بناتے ہیں, ایسے ہی اللہ کے دین کے کاموں کو اچھی سے اچھی طرح کرو, یہ تقاضا ہے.
പോണ്ട വിഷയങ്ങൾ, ദീനിന്റെ വിഷയങ്ങൾ കേൾക്കുകയും അതിനെ പിന്നെ അമലിൽ കൊണ്ടുവരികയും അത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് അത് പൂർത്തിയാക്കി അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും നല്ല കേൾക്കുന്നവർ, അവർക്കാണ് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അതിനെ പ്രാവർത്തികമായി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക. കാരണം മനുഷ്യന് അവന്റെ സ്വന്തം ആവശ്യങ്ങളുടെ വിഷയത്തിൽ അവനൊരു കാര്യം ചെയ്യുമ്പം അവൻ ആഗ്രഹിക്കുന്ന എന്താണ്? ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം. ഒരു ഡ്രസ്സ് വാങ്ങുന്നു അല്ലെങ്കിൽ തയ്പ്പിക്കുന്നു, അപ്പോൾ മനുഷ്യന്റെ ആഗ്രഹം എന്താണ്? അവൻ പരിശ്രമിക്കുന്ന എന്താണ്? ആ ഒരു വാങ്ങുന്ന ഡ്രസ്സിൽ ഏറ്റവും നല്ല ഒരു ഡ്രസ്സായിരിക്കണം, നല്ലൊരു വസ്ത്രമായിരിക്കണം. അത് തയ്പ്പിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ, നല്ല വസ്ത്രവും നല്ല രീതിയിൽ തയ്പ്പിക്കണം. ഒരാള് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു, അപ്പോൾ അവൻ്റെ ആഗ്രഹം എന്താണ്? ആ വീട് വെക്കുന്ന വീട് അത് ഏറ്റവും നല്ല ഉള്ളതിൽ, ആ ഒരു അവസ്ഥയിൽ ഏറ്റവും നല്ല വീടായിരിക്കണം, ഏറ്റവും സൗകര്യമുള്ളതായിരിക്കണം, ഏറ്റവും കാണാൻ ഭംഗിയുള്ളതായിരിക്കണം, ഏറ്റവും നല്ല രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ദുനിയാവിന്റെ മനുഷ്യന്റെ ആവശ്യങ്ങളും തന്റെ ആഗ്രഹങ്ങളും എല്ലാം പൂർത്തീകരിക്കുമ്പോൾ മനുഷ്യൻ പരിശ്രമിക്കുന്നത് ആ ഒരു മേഖലയിൽ ഏറ്റവും നല്ല കാര്യം ചെയ്യണം, നല്ല രീതിയിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു മനുഷ്യൻ ദീനിന്റെ വിഷയങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അത് പ്രാവർത്തികമായി അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്ത് അള്ളാഹുവിനെ സമർപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഈ വിഷയങ്ങൾ കാര്യങ്ങൾ കേൾക്കുന്നവരിൽ ഏറ്റവും നല്ല കേൾക്കുന്നവരും അവർക്കാണ് സന്തോഷ വാർത്ത എന്ന് പറയേണ്ടത്.
ഇസ്ലേ മേരെ ദോസ്തോ യേ ജോ ദാവത് ഹേ വോ മെഹ്നത് ഹേ കേ ജിസ്മേ ആദ്മി കോ അപ്നേ ഇമാൻ അപ്നേ യഖീൻ കോ ഭി അച്ഛാ ബനാനാ ഹേ അപ്നേ ആമാൽ കോ ഭി അച്ഛാ ബനാനാ ഹേ അപ്നേ അഖ്ലാഖ് കോ ഭി അച്ഛാ ബനാനാ ഹേ ഓർ യേ തീനോ ചീജേ ഇമാൻ ആമാൽ അഖ്ലാഖ് ഇൻ തീനോ ചീജോ കോ ഇസ്ലിയേ അച്ഛി ബനാനി ഹേ താക്കി ഹമാരി ആഖിറത് അച്ഛി ബൻ ജായേ.
അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്ത് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്നാക്കേണ്ടത്? ഒന്ന് ഈമാൻ, രണ്ടാമത്തേത് അമാൽ അമലുകൾ, മൂന്നാമത്തേത് നമ്മുടെ അഖ്ലാഖ് നമ്മുടെ സ്വഭാവങ്ങൾ. ഇത് മൂന്നും ഏറ്റവും നല്ലതാക്കി തീർക്കണം. നമ്മുടെ ഈമാനെ നന്നാക്കണം, നമ്മുടെ അമലുകളും നന്നാക്കണം, നമ്മുടെ അഖ്ലാഖും നന്നാക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നന്നാക്കുന്നത് നമ്മുടെ ആഖിറത്തിന്റെ ജീവിതം നന്നായി തീരാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ ലോകത്തെയും ആഖിറത്തിലെയും ജീവിതം നന്നായി തീരാൻ വേണ്ടി ഈ മൂന്ന് കാര്യങ്ങളെയാണ് പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നന്നാക്കി തീർക്കേണ്ടത്, ഏറ്റവും നല്ല രീതിയിലാക്കി തീർക്കേണ്ടത്.
ജനാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെ ഹംകോ യേ പൈഗാം ദിയാ ഹേ ഓർ യേ ബാത് ഹമാരെ തക് പഹുൻചായി ഹേ കേ യാദ് രഖോ കേ അല്ലാഹ് തആലാ നെ ദുനിയാ കോ തുമ്ഹാരേ ലിയേ പൈദാ കർ ദിയാ ഹേ യേ കഹാ കേ ദുനിയാ തുമ്ഹാരേ ലിയേ പൈദാ ഹുയി ഹേ یہاں کا سونا یہاں کا چاندی یہاں کی ہر نعمت وہ تمہارے لیے پیدا ہوئی ہے یہ ایک بشارت ہے ان الدنیا خلقت لکم یہ ساری دنیا آپ کے لیے پیدا ہوئی ہے یہاں کے سمندر یہاں کے پہاڑ یہاں کی ہر چیز پیدا کی ہے اور پیدا کر کے اللہ نے ان چیزوں کو ہمارے کام میں بھی لگایا ہے یہ بشارت ہے کہ دنیا کو اللہ تعالیٰ نے تمہارے لیے پیدا کیا ہے تمہارے کام میں ہے آسمان سے لے کر زمین تک تمام چیزیں آپ کے کام میں سورج ہو چاند ہو ہوا ہو پانی ہو ہر ہاں جس جانور سے چاہو کام لے لو جس چیز سے چاہو کام لے لو کوئی چیز انکار نہیں کرے گی آپ کے کام میں سب چیزوں کو لگایا ہے پیدا بھی کیا آپ کے کام میں لگایا تو یہ فرمایا کہ دنیا کو اللہ نے تمہارے لیے پیدا کر دیا ہے یہ انعام کی بات ہے دوسری بات ذمہ داری کی بات ہے نبی دونوں باتیں سمجھاتے ہیں کیا کیا اللہ کے انعامات ہیں اور کیا کیا اللہ کی طرف سے ذمہ داری ہے دونوں باتیں تو انعام کے طور پر تو یہ کہا کہ ساری دنیا تمہارے لیے بنائی ہے اور تم کو آخرت کے لیے بنایا ان الدنیا خلقت لکم وانکم خلقتم للآخرۃ کہ تم آخرت کے لیے پیدا ہوئے ہو یہ پیغام ہے ہمارے نام کہ ہماری زندگی کا رخ آخرت کی طرف ہے روز 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 جب سے پیدا ہوا ہے تب سے وہ آخرت کی طرف چل رہا ہے ایک دن اس کی منزل آ جائے گی اور سفر ختم ہو جائے گا وہ آخرت ہے.
ہمارے رسول اللہ صلی اللہ علیہ وسلم ہمارے ജീവിതത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. ഈ ലോകത്തുള്ള ജീവിതവും ഈ ലോകത്തുള്ള വസ്തുക്കൾ ഇതെല്ലാം അള്ളാഹു തആല നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്, മനുഷ്യരായ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു അനുഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടായി. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വസ്തുക്കളും മനുഷ്യന്റെ ഖിദ്മത്തിലാണ്. ഇത് നമ്മുടെ അനുഗ്രഹം, നമുക്ക് അള്ളാഹു തആല സൃഷ്ടിച്ചു തന്നു, നമുക്ക് കീഴ്പ്പെടുത്തി തന്നു, നമ്മുടെ സേവനത്തിനു വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നു, ഇവിടെയുള്ള ജീവികളെ നമ്മൾ ഉപയോഗിക്കുന്നു, അതിനെ നമ്മൾ കീഴ്പ്പെടുത്തുന്നു, അതിനെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തുന്നു, അതിനെക്കൊണ്ട് ജോലി ചെയ്യിക്കുന്നു. ഇതെല്ലാം അല്ലാഹു തആല നമുക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ. ദുനിയാവിലെ സർവ്വ വസ്തുക്കളും മനുഷ്യന്റെ ഖിദ്മത്തിന് വേണ്ടി, മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി, ഇത് അനുഗ്രഹം പറഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ വശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നു, വൈനക്കും കുലിക്തും ലിൽ ആഖിറ, ദുനിയാവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, നിങ്ങളെ ആഖിറത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. ആഖിറത്തിലെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ആ ഉത്തരവാദിത്വം, ഒന്ന് അനുഗ്രഹം പറഞ്ഞു, ഒന്ന് ഉത്തരവാദിത്വം പറഞ്ഞു. ആദ്യം ഈ ലോകത്ത് അള്ളാഹു തആല ചെയ്ത അനുഗ്രഹങ്ങൾ, അംബിയാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാം അവർ മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള അനുഗ്രഹങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അതിന്റെ പേരിൽ അവരുടെ മേൽ വരുന്ന ഉത്തരവാദിത്വങ്ങളെയും മനസ്സിലാക്കി കൊടുക്കും. രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കും. മനുഷ്യനാ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി അതിന് നന്ദിയുള്ളവനാകണം. അതിന്റെ പേരിലുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ഉത്തരവാദിത്തങ്ങൾ ആ മനുഷ്യൻ പൂർത്തീകരിക്കുകയും ചെയ്യണം. ഈ രണ്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ദുനിയാവിന്റെ സർവ്വ വസ്തുക്കളെയും മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. ഇനി മനുഷ്യന് ആഹ്റത്തിന് ജീവിതത്തിന് വേണ്ടി അവിടെയുള്ള വിജയം കരസ്ഥമാക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ഈ ലോകത്ത് വരുന്നത് യാത്രയിലാണ്. അവൻ ആഹ്റത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിൽ ജനിച്ച അന്ന് മുതൽ മരണം വരെ അവൻ ആഹ്റത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, യാത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു സമയം വരും അവന്റെ യാത്ര അവസാനിക്കും. അവൻ ആഹ്റത്തിലേക്ക് ഈ ലോകത്തു നിന്നും ഈ ലോകത്തുള്ള യാത്ര അവസാനിച്ച് ഇവിടെ നിന്നും ആഹ്റത്തിലേക്ക് ആ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് അവൻ എത്തിച്ചേരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അനുഗ്രഹങ്ങളും മനസ്സിലാക്കണം. അതിന്റെ മേലുള്ള ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ച് ആഹ്റത്തിലേക്ക് എത്തിച്ചേരണം.
ആദ്മി അള്ളാഹ് ഏക ദുനിയക്ക് നിയമത്തെ ആത്തി ഏക അല്ലാക്ക് അഹ്കാം ആത്തേ റോജാനക്ക് ബാധ ഹർ ആദമി അപ്പി ജീവി അല്ലാ കെ നമതോക്കോ ലേ അല്ലാ കെ നമതേ ഉസി തര അല്ലാ മാല ദേ ഔലാദ ദേ തന്ദുരുസ്തി ദേ ജമീൻ ജായദാദ ദേ കിസം വോ ഹൈ നമതേ ജോ അല്ലാ കി തരഫ സേ ബന്ദോ കോ മിൽതി വമാ ബികും മിൻ നഅമതിൻ ഫമിൻ അല്ലാഹ് തുമ്ഹാരേ പാസ് ജോ ജോ നഅമതേ ഹൈ വോ സിർഫ ഔർ സിർഫ അല്ലാ കി തരഫ സേ ആയി ഹുയി ഹൈ തോ ഏക തോ ഹമാരി തരഫ മേരേ ദോസ്തോ അല്ലാ കി നഅമതേ ആ രഹീ ഹൈ دوسرا ہماری طرف روز روز اللہ تعالیٰ کے احکام آ رہے ہیں روز روز ہماری طرف اللہ کے احکام آ رہے ہیں جیسے مثلا ہم نے مغرب کا وقت ہوا تو مغرب کی نماز کا حکم آیا مغرب پڑھ لی مغرب کی نماز ہو گئی اب عشاء کا وقت آئے گا تو عشاء کی نماز کا حکم آئے گا کہ عشاء کی نماز پڑھو اس طرح جو جو حال بدلے گا ہر حال کا حکم آئے گا ہماری طرف یہ الگ بات ہے کہ ہم اپنی نادانی سے ان حکموں کو نہیں جانتے ہیں ان حکموں کو بھلا دیے ہیں ورنہ ہر وقت جس طرح ہماری طرف اللہ کی نعمتیں آتی ہیں ایسے ہر وقت ہماری طرف اللہ تعالیٰ کے احکام بھی آتے ہیں نعمتیں دے کر کے اللہ تعالیٰ ہماری ضرورتیں پوری کرتا ہے ہمیں راحت دیتا ہے اور احکام دے کر ہمیں کامیابی کے راستے پر ڈالتا ہے یہ دونوں ضروری ہے
منشن میرے ഓരോ ദിവസവും എല്ലാ ഓരോ സന്ദർഭത്തിലും എപ്പോഴും രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് അള്ളാഹു, രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനുഗ്രഹങ്ങളും വർഷിച്ചുകൊണ്ടിരിക്കുന്നു, കൽപ്പനകളും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അനുഗ്രഹങ്ങൾ നമുക്കറിയാം, ഓരോ ദിവസവും അള്ളാഹു തആല അവന് ആരോഗ്യം കൊടുത്തു, ജീവിതം കൊടുത്തു, വസ്തുക്കളെ കൊടുത്തു, സമ്പത്ത് കൊടുക്കുന്നു, മക്കളെ കൊടുക്കുന്നു. ഇതെല്ലാം ദിവസം ദിനവും ഓരോ സന്ദർഭങ്ങളിലും അതിങ്ങനെ മനുഷ്യന്റെ മേൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ തന്നെ അതേ മനുഷ്യന്റെ മേൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പനകളും ഓരോ ദിവസം വരുന്നുണ്ട്. സന്ദർഭങ്ങൾ മാറുന്നതനുസരിച്ച്, സമയങ്ങൾ മാറുന്നതനുസരിച്ച് പല രീതിയിലുള്ള കൽപ്പനകൾ ആ മനുഷ്യന്റെ മേൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ മഗ്രിബിന്റെ സമയമായി, മഗ്രിബിന്റെ സമയമായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നു, മഗ്രിബ് നമസ്കാരം നമസ്കരിക്കണമെന്നുള്ളത്. ആ നമസ്കാരം പൂർത്തീകരിച്ചു, അൽഹംദുലില്ലാ, നമ്മൾ ആ കൽപ്പന അള്ളാഹുവിന്റെ പൂർത്തീകരിച്ചു. ഇനി ഇശയുടെ സമയമായി കഴിഞ്ഞാലോ അടുത്ത കൽപ്പന വരും, ഇശാ നമസ്കാരത്തിന്റെ കൽപ്പന വരുന്നു, അത് പൂർത്തീകരിക്കും. പക്ഷെ മനുഷ്യർ പലരും ചിലപ്പോൾ മനസ്സിലാക്കത്തില്ല അള്ളാഹുവിന്റെ കൽപ്പനകളെ, അറിയുന്നില്ല, പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അതിനെ പൂർത്തീകരിക്കുന്നില്ല, അത് വേറെ വിഷയം. പക്ഷെ എല്ലാവരുടെ മേലും അനുഗ്രഹങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൽപ്പനകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങളെ അനുഭവിച്ചുകൊണ്ട് ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തീകരിച്ചാൽ അവന്റെ ഈ ലോകത്തെ ജീവിതവും കാലാകാലം വരുന്ന ആഖിറത്തിലെ ജീവിതവും അത് വിജയത്തിലായിത്തീരുന്നതാണ്. ഇതിനുവേണ്ടിയാണ്, ആ വിജയത്തിന് വേണ്ടിയാണ് അള്ളാഹു തആല ഈ രണ്ട് കാര്യങ്ങളും നൽകിയിരിക്കുന്നത്. അനുഗ്രഹങ്ങളും അവന്റെ വിജയത്തിന് വേണ്ടി, ആ അനുഗ്രഹങ്ങളെ അനുസരിച്ച് അവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ അതിനെ അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തീകരിച്ചാൽ അതിന്റെ പേരിൽ ആ ഈ ലോകത്തും ആഖിറത്തിൽ വരാനിരിക്കുന്ന കലാകാല ജീവിതത്തിലും ആ മനുഷ്യൻ വിജയിയായി തീരുന്നു.
तो ये दो चीजें हमारी तरफ आती हैं, एक अल्लाह की नेमतें आती हैं, एक अल्लाह के अहकाम आते हैं. रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ये सिखाते हैं कि नमाज के बाद दुआ मांगो, अल्लाहुम्मा आइन्नी अला जिक्रे का व शुक्रे का व हुस्न इबादते. एक मसनून दुआ है, ये हर मुसलमान हर नमाजी को ये याद होनी चाहिए, क्योंकि रसूल सल्लल्लाहु अलैहि वसल्लम ने सहाबी को ये दुआ सिखाई और सिखा करके ये फरमाया कि इसको याद करो, इसको और ये दुआ अल्लाह से मांगा करो, इसको छोड़ना नहीं. फर्ज नमाजों के बाद ये दुआ मांगो. इस दुआ में क्या मांगा गया है, इस दुआ में क्या सिखाया गया है? दो चीजें सिखाई है, रब आइन्नी अला जिक्रे का व शुक्रे का व हुस्न इबादते. ए अल्लाह तो मेरी मदद कर, ए अल्लाह तो मेरी मदद कर. किस बात पर? कि मैं तेरा जिक्र करूं, तुझे याद रखूं, तेरी नेमतों का शुक्र करूं. तो जिक्र और शुक्र दो चीजें मांगी. ये जिक्र अल्लाह की याद, अल्लाह की याद जो होती है वो अल्लाह के इताअत के लिए होती है. अल्लाह के इताअत का नाम अल्लाह की याद है. एक तो जबान से तस्बीह पढ़ना, जबान से कुरान पढ़ना, ये भी ठीक है, लेकिन ये इब्तिदाई दर्जा है, पहली ये तो पहली मंजिल है. असल अल्लाह का जिक्र कि बंदा अपनी जिंदगी को अल्लाह की इताअत में गुजारे. कुल्लो मुतीइन जाकिरुन, हर वो आदमी जो अल्लाह की इताअत में है वो अल्लाह का जिक्र करने वाला है. तो हमको ये दुआ सिखाई कि हमारी जिंदगी अल्लाह के जिक्र वाली हो, यानी अल्लाह की इताअत और ताबेदारी वाली हो, क्योंकि हमारी तरफ रात दिन अल्लाह के अहकाम आते हैं. रात में रात के हुक्म, दिन में दिन के हुक्म, मालदारी में मालदारी के हुक्म, गरीबी में गरीबी के हुक्म, बीमारी में बीमारी के हुक्म, तंदुरुस्ती में तंदुरुस्ती के हुक्म, हमारी तरफ रात दिन हुक्म आते हैं. इन हुक्म का तकाजा ये है कि हमारी जिंदगी अल्लाह ताला की इताअत वाली बने. और जिस तरह ये अहकाम हमारी तरफ आ रहे हैं, ऐसे हमारी तरफ अल्लाह की नेमतें भी आ रही है. हर सांस नेमत है, सांस अंदर जाती है, सांस अंदर आती है, कितनी बड़ी नेमत है. वो सांस रुक जाए तो आदमी मर जाए. तो हर सांस नेमत है. इस तरह ये रोशनी और हवा और पानी और औलाद और माल, पता नहीं कितनी नेमतें हैं. तो हमारी तरफ नेमतें भी आ रही है, हमारी तरफ हुक्म भी आ रहे हैं. ये याद रखना चाहिए. ये नहीं कि खाली नेमतों को लेकर खुश हो जाओ या नेमतों को लेकर गाफिल हो जाओ, क्या ऐसा नहीं है, बल्कि नेमत को भी एक दर्जा देना है और जो अल्लाह ताला के हुक्म है उसको भी एक दर्जा देना है कि अपनी नेमतों के साथ अल्लाह ताला के हुक्म हमारी जिंदगी में पूरे हो जाएं. अल्लाह मालदार बनावे तो मालदारी के हुक्म पूरे करें, अल्लाह गरीब बनावे तो गरीबी के हुक्म पूरा करें, अल्लाह बीमार बनावे तो बीमारी में के हुक्म पूरा करें, अल्लाह तंदुरुस्त बनावे तो तंदुरुस्ती के हुक्म पूरा करें. हर हाल में अल्लाह ताला के हुक्म होते हैं. हाँ, जैसे हाल आते हैं वैसे हुक्म भी आते हैं. इसलिए हमारे जिम्मे ये किया गया कि अल्लाह के इताअत में जिंदगी गुजारो और अल्लाह के इताअत को आसान करने के लिए दुआ मांगा करो, रब्बे आइन्नी अला जिक्रे का व शुक्रे का व हुस्न इबादते. अल्लाह मेरी मदद कर तेरा जिक्र करने पर, मेरी मदद कर तेरा शुक्र करने पर, मेरी मदद कर के मैं तेरी अच्छी से अच्छी इबादत करूं. ये तालीम दी है.
നമസ്കാരത്തിന്റെ ശേഷമുള്ള ദുആകളിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച, ഒരു സഹാബിയെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ദുആയാണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ഈ ഒരു ദുആ നമ്മൾ എല്ലാവരും പഠിച്ചു വെക്കലും അതുപോലെ നമസ്കാരത്തിന് ശേഷം നമ്മളത് ചെയ്യലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിക്ക് പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കുകയും അത് ചെല്ലാൻ പറയുകയും ചെയ്തപ്പോൾ അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആ ഒരു പ്രത്യേക സഹാബിക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും അത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളും ഈ ദിക്ർ, ഈ ഒരു ദുആ പഠിക്കുകയും നമസ്കാരത്തിന് ശേഷം അത് ചെല്ലൽ പതിവാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ ദുആയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇതാണ്. ആ ദുആ എന്താണ്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക. അല്ലാഹുവേ, നീ എന്നെ നിന്നെ സ്മരിക്കുന്നതിനും നിന്നെ ശുക്ർ ചെയ്യുന്നതിനും നീ എന്നെ സഹായിക്കണേ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാക്കി തന്നെ അതിന് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. ഒന്ന് ദിക്ര് ചെയ്യാന്നുള്ളത്. ദിക്ര് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹുവിനെ സ്മരിക്കുന്ന ശീലം നമ്മളുണ്ടാക്കി തീർക്കുക, അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക. ദിക്ര് ജീവിതത്തിലുടനീളം ഉണ്ടായിത്തീരേണ്ട ഒരു കാര്യമാണ്. ദിക്ര് എന്ന് പറഞ്ഞാൽ തസ്ബീഹ് ചൊല്ലൽ മാത്രമല്ല, അത് അതിന്റെ ഒരു ആരംഭത്തിലുള്ള ഒരു ഭാഗം മാത്രമാണ് തസ്ബീഹ് ചൊല്ലൽ, ദിക്ര് ചെയ്യൽ, നാവുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കൽ, ഇതൊരു ഭാഗം മാത്രമാണ്. പക്ഷെ ദിക്റിന്റെ പൂർത്തീകരണം എന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ദിക്റിന്റെ പൂർത്തീകരണം. പൂർണ്ണമായ ദിക്ർ എന്ന് പറയുമ്പോൾ അതാണ്. നമ്മൾ നാവുകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നു, അള്ളാഹുവിനെ പുകഴ്ത്തുന്നു, അള്ളാഹുവിനെ സ്മരിക്കുന്നു, ഇതൊരു ഭാഗമാണ്. എന്നാൽ ആ ദിക്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉണ്ടായിത്തീരലാണ്. കാരണം അള്ളാഹുവിന്റെ കൽപ്പനകൾ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവസ്ഥകളനുസരിച്ച്, അവസ്ഥകൾ മാറുന്നതനുസരിച്ച്. ഏതവസ്ഥയിലാണെങ്കിലും രാത്രി വന്നു, രാത്രിയുള്ള കൽപ്പനകളുണ്ട്. പകൽ വന്നു, പകലുള്ള കൽപ്പനകളുണ്ട്. ഓരോ നമസ്കാരത്തിന്റെ സമയത്തുള്ള കൽപ്പനകളുണ്ട്. ഇനി ഒരു മനുഷ്യൻ ആരോഗ്യവാനാണ്, ആരോഗ്യത്തിന്റെ അവസ്ഥയിലുള്ള കൽപ്പനകളുണ്ട്. അസുഖത്തിന്റെ അവസ്ഥയാണ്, എന്നാൽ ആ രോഗിയായിരിക്കുന്ന അസുഖത്തിന്റെ അവസ്ഥയിലുള്ള കൽപ്പനകളുണ്ട്. ഒരാളിന് അള്ളാഹു തആല സമ്പത്ത് കൊടുത്തു, ആ സമ്പത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ കൽപ്പനകളുണ്ട്. ആ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം, എന്താ അവന്റെ കടമകൾ എന്താണ്. ഒരാൾക്ക് മറ്റേതെങ്കിലും അനുഗ്രഹങ്ങൾ കൊടുത്തു, ആ അനുഗ്രഹങ്ങളുടെ പേരിലും അള്ളാഹുവിന്റെ കൽപ്പനകളുണ്ട്. അപ്പൊ അനുഗ്രഹങ്ങളും കൽപ്പനകളും ഇത് രണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അനുഗ്രഹങ്ങളെ അനുഭവിച്ചുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിനെ മറന്നുപോകാൻ പാടില്ല. അതാണ് അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറയുന്നത്. അതായത് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ മനുഷ്യൻ അതിൽ സന്തോഷിക്കുകയും അതിൽ മതിമറന്നു പോവുകയും ചെയ്യരുത്. നേരെ മറിച്ച് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ആ അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യണം, അതിനെ അനുഭവിച്ചുകൊണ്ട് അതിനെ അവൻ സ്വീകരിക്കുകയും അതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും ചെയ്യാന്നുള്ളത്. അപ്പൊ ഈ ദുആയിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അതാണ്. അള്ളാഹുവെ, നിന്നെ സ്മരിക്കാനും നിന്നെ ശുക്ർ ചെയ്യാനുള്ള അത് നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ. ആണ് ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിത്തീരേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. അനുഗ്രഹങ്ങളും കൽപ്പനകളും, ഇത് രണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുകയും അതിന് ശുക്ർ ചെയ്യുകയും, അതിന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തീകരിക്കലാണ്. അനുഗ്രഹങ്ങളെ അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകളയോ അല്ലെങ്കിൽ അതിൽ മതിമറന്നു പോവുകയോ ചെയ്യുന്നതിന് പകരം ഇതിലെല്ലാം ആ മനുഷ്യന് ചിന്ത വേണം, ഇതെല്ലാം അള്ളാഹു തആല എനിക്ക് തന്നതാണ്, ആരോഗ്യം അള്ളാഹു തആല തന്നതാണ്, അനുഗ്രഹം ജീവിതം അള്ളാഹു തന്നതാണ്, ഇത് ഓരോന്നും അള്ളാഹു തആല നൽകിയതാണെന്ന് മനസ്സിലാക്കി ആ അള്ളാഹുവിന്റെ കൽപ്പനകളെ മനസ്സിലാക്കുകയും അതിനെ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട വിഷയം. കുല്ലു മുത്തഴിന്താക്ക്, ഒരാള് ആരെല്ലാം അള്ളാഹുവിനെ അനുസരിക്കുന്നവരെല്ലാം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാണെന്ന് പറയുകയുണ്ടായി. അപ്പം അനുസരണയുള്ളവർ അവരെല്ലാ സമയത്തും അള്ളാഹുവിന്റെ ദിക്റിലാണ്, അള്ളാഹുവിന്റെ സ്മരണയിലാണ്. അപ്പൊ ദിക്റിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ കൂടിയാണ് അള്ളാഹു തആല ആ മനുഷ്യന്റെ വിജയം വെച്ചിരിക്കുന്നത്. ഈ ലോകത്തെ വിജയവും വരാനിരിക്കുന്ന ആഖിറത്തിലെ കാലാകാല വിജയവും ഈ വിഷയത്തിലാണ്. അതുകൊണ്ട് ഈ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാം ജീവിതത്തിൽ നമ്മുടെ നമസ്കാരത്തിന് ശേഷം ഈ ദുആ പറയുകയും അത് അള്ളാഹുവിനോട് ചോദിക്കുകയും അതിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്.
മേരെ ഭായിയോ, അല്ലാഹു തആലാനേ ജിന്ദഗി ദീ ഹൈ ഹംകോ യേ ജിമ്മേദാരിയോ കേ പൂരാ കർനേ കേ ലിയേ ദീ ഹൈ ജിന്ദഗി ജിമ്മേദാരിയോ കോ പൂരാ കർനേ കേ ലിയേ ദീ ഹൈ ഇസ്ലിയെ യേ ജിന്ദഗി അല്ലാഹ് കി നിഅമത് ഭീ ഹൈ അല്ലാഹ് കി അമാനത് ഭീ ഹൈ നിഅമത് ഹൈ ജിസ്കോ അല്ലാഹ് ജിന്ദഗി ദേ വോ ജിന്ദാ ജോ ബച്ചാ അല്ലാഹ് ജിന്ദഗി ദേതാ ഹൈ തോ വോ ജിന്ദാ പൈദാ ഹോതാ ഹൈ ഔർ ജിസ് ബച്ചേ കോ ജിന്ദഗി നഹീ മിൽതി വോ മാ കേ പേറ്റ് സേ മുർദാ പൈദാ ഹോതാ ഹൈ തോ ജിന്ദഗി അല്ലാഹ് കി നിഅമത് ഹൈ ഔർ ബഡി നിഅമത് ഹൈ ജിന്ദഗി അല്ലാഹ് നേ ജോ ദീ ഹൈ അല്ലാഹ് നേ ഉസ്കോ ജിക്ർ കിയാ കേ ഹംനേ തുംകോ ജിന്ദഗി ദീ ഹൈ തോ ഏക് തോ ജിന്ദഗി ബഡി നിഅമത് ഹൈ اور بڑی نعمت سے بڑی نعمت زندگی میں وہ ایمان کی نعمت ہے کہ ایمان سب سے بڑی نعمت ہے ایمان سب سے بڑی نعمت ہے. اللہ نے ہم کو ایمان دیا ہے لا الہ الا اللہ محمد الرسول اللہ, یہ ایمان کا کلمہ ہے. اور ایمان بڑی نعمت ہے کہ ایمان کی وجہ سے دنیا بھی سلامت رہتی ہے, ایمان کی وجہ سے آخرت بھی سلامت رہتی ہے. اس لیے زندگی بھی ملی ہے اور زندگی بھی اس کے ساتھ ساتھ ہم کو ایمان بھی ملا ہے. ان دونوں نعمتوں کا یہ تقاضا ہے کہ ہر آدمی اپنی زندگی کو اللہ کی نعمت بھی سمجھے اور اللہ کی امانت بھی سمجھے. مولانا محمد یوسف صاحب رحمۃ اللہ علیہ فرماتے تھے کہ دعوت اور تبلیغ کے ذریعے سے ہم ہر مسلمان کو اس غلطی سے بچانا چاہتے ہیں کہ وہ یہ سمجھتا ہے کہ زندگی میری ہے, مال میرا ہے. کہ نہیں بھائی, مال بھی تیرا نہیں ہے اور زندگی بھی تیری نہیں ہے. مال بھی اللہ کی امانت ہے, زندگی بھی اللہ کی امانت ہے. جب تک اللہ چاہیں گے رکھیں گے, جب چاہیں گے لے لیں گے. تو مال اور حیات یہ دونوں اللہ کی امانتیں ہیں, جس طرح وہ اللہ کی نعمتیں ہیں. اور ان دونوں نعمتوں کے ساتھ پھر اللہ نے ہم کو جو ایمان دیا ہے اس کی غرض و غایت یہ ہے کہ اب ہماری زندگی اپنی جان سے اپنے مال سے اطاعت کرنے والی بنے. اصل زندگی میں اللہ کی اطاعت اور تابعداری ہے. تمام نبیوں کو اللہ تعالیٰ نے دنیا میں جو بھیجا ہے اس کی ایک ہی وجہ ہے, وہ یہ ہے کہ یہ نبیوں کی بعثت اور نبیوں کا دنیا میں آنا صرف اللہ کی اطاعت کرانے کے لیے ہے. وما ارسلنا من رسول الا لیطاع باذن اللہ, کہ ہم نے جب کبھی کوئی رسول زمین پر بھیجا ہے صرف اس لیے بھیجا ہے کہ زمین پر اللہ تعالیٰ کی اطاعت کی جائے. اس زمین کو اللہ نے اپنے اطاعت کے لیے, اپنی عبادت کے لیے پھیلایا ہے. اِنَّ اَرْضِي وَاسِعَةٌ فَإِيَّايَ فَاعْبُدُونِ, میری زمین بہت کشادہ ہے, اس پر میری ہی عبادت ہوگی. تو زمین پر اللہ تعالیٰ کو اپنی عبادت پسند ہے اور زمین پر اللہ تعالیٰ کو مخلوق کی خدمت پسند ہے کہ خدمت کرو اور عبادت کرو. اس کے لیے اللہ تعالیٰ نے زمین کو پھیلایا ہے اور ہم کو اس کے لیے دین دیا ہے تاکہ ہماری زندگی اللہ تعالیٰ کی اطاعت اور عبادت کے ساتھ گزرے. یہ زندگی کا مقصد ہے.
اللہ تعالیٰ നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് ജീവിതം അല്ലാഹു തആല നൽകി. കാരണം ആർക്ക് ജീവിതം അല്ലാഹു തആല നൽകുന്നു അവർക്കേ ജീവിതം കിട്ടുകയുള്ളൂ. എത്രയോ കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് ജനിക്കുമ്പം തന്നെ ജീവനില്ലാതെ ജനിക്കുന്നു. എത്രയോ പേര് ഈ ലോകത്ത് ജീവനോട് ജനിക്കുന്നു പിന്നെ മരണപ്പെട്ടു പോകുന്നു. എത്രയോ ആളുകൾ ഈ ലോകത്ത് ജനിക്കുന്നു പിന്നെ അവർ ഒരു ദീർഘകാലത്തേക്ക് വേണ്ടി ഈ ലോകത്ത് ജീവിക്കുന്നു. അപ്പൊ ജീവിതം അല്ലാഹു തആല തരുന്നതാണ്. അപ്പൊ ഈ ജീവിതം എന്ന് പറയുന്നത് ഇത് ഒന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, നേരത്തെ പറഞ്ഞ പോലെ. കാരണം അള്ളാഹു തന്നാലേ ഉള്ളൂ, അതും എത്രയാണോ അള്ളാഹു തആല തരുന്നത് അത്രയോ കിട്ടുകയുള്ളൂ. അത് ചിലപ്പോൾ കുറവായിരിക്കാം, ചിലപ്പോൾ ദീർഘമായ ജീവിതമായിരിക്കാം, ചിലപ്പോൾ നല്ല അവസ്ഥയായിരിക്കാം. അപ്പൊ എന്തായിരുന്നാലും അത് നൽകുന്നവൻ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അപ്പൊ ഒന്ന് ജീവിതം എന്ന് പറയുന്നത് അനുഗ്രഹമാണ്, രണ്ടാമത്തേത് ജീവിതം എന്ന് പറയുന്നത് അമാനത്താണ്. പറഞ്ഞാൽ ഇതൊരു ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തങ്ങളെ, അതായത് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും കുറെ ഉത്തരവാദിത്തങ്ങൾ ഈ മനുഷ്യന് ഏൽപ്പിക്കപ്പെടും. അല്ലാതെ വെറുതെ ജീവിതം കൊടുത്ത് വിടുകയല്ല ചെയ്തത്, നേരെ മറിച്ച് ജീവിതം അനുഗ്രഹമായിട്ട് നൽകി ആ ജീവിതത്തിൽ കുറേ ഉത്തരവാദിത്തങ്ങൾ കൂടി നൽകി. ഈ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് ആ മനുഷ്യൻ യഥാർത്ഥ അള്ളാഹുവിന്റെ അടിമയായിത്തീരുന്നത്, അനുസരണയുള്ളവനായിത്തീരുന്നത്, ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നവനായിത്തീരുന്നത്, വിജയിയായിത്തീരുന്നത്. അതുകൊണ്ട് ജീവിതം, ആ ജീവിതം അള്ളാഹു തആല നൽകി. പിന്നെ ഈ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു തആല നമുക്ക് നൽകിയുണ്ടായി, അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈ ജീവിതത്തിന്റെ എല്ലാ വിജയത്തിന്റെ അടിസ്ഥാനപരമായ ആ ഈമാൻ അള്ളാഹു തആല നമുക്ക് നൽകിയുണ്ടായി. അപ്പൊ ജീവിതം ഒരു അനുഗ്രഹമാണ്, പിന്നെ ഈമാനിന്റെ അനുഗ്രഹം ആ ജീവിതത്തിലുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. കാരണം ഈമാൻ എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ ഈ ലോകത്തെ ജീവിതത്തിന്റെ, അതുപോലെ വരാനിരിക്കുന്ന ആഖിറത്തിന്റെ കാലാകാല ജീവിതത്തിന്റെയും എല്ലാത്തിന്റെയും അടിസ്ഥാന വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഈമാനാണ്. അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ജീവിതം നൽകി, അതോടുകൂടി ആ ജീവിതത്തിൽ ഈമാനിന്റെ വലിയ അനുഗ്രഹം മനുഷ്യൻ ഈ ലോകത്തും ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ആഖിറത്തിലെ ജീവിതത്തിലും വിജയിക്കാനുള്ള ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ടായി. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കുക, ഈ ലോകത്തുള്ള ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൗലാനാ യൂസുഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുമായിരുന്നു, ഈ ദീനിന്റെ ദാവത്തിന്റെ മുബാറക്കായ പരിശ്രമം, ഈ പരിശ്രമം ഇതിൽ കൂടി ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയെ അതിനെ തിരുത്തുക എന്നുള്ളതാണ്. മനുഷ്യൻ സാധാരണ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആ മനുഷ്യനൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇതെന്റെ ജീവിതമാണ്, എനിക്കൊരു ജീവിതമുണ്ട്, എനിക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഈ വസ്തുക്കളെല്ലാം, ഈ സമ്പത്തും ഈ വസ്തുക്കളും എല്ലാം എന്റേതാണ് എന്നൊരു തെറ്റിദ്ധാരണ സാധാരണ രീതിയിൽ മനുഷ്യരുണ്ടാകാറുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവന്റെ ജീവിതവും അതിനെ ആസ്പദമാക്കി ആയിത്തീരും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വലിയ തെറ്റിദ്ധാരണ തിരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ജീവിതം, ആ ജീവിതത്തിലുള്ള എനിക്ക് കിട്ടിയിരിക്കുന്ന വസ്തുക്കൾ, ഇതൊന്നും യഥാർത്ഥത്തിൽ എന്റേതല്ല, യഥാർത്ഥത്തിൽ അള്ളാഹു തആല എനിക്ക് തന്നിരിക്കുന്നതാണ്, എനിക്ക് നൽകിയിരിക്കുന്നതാണ് എന്നതിന്റെ പേരിൽ, ഒരു ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നതിന്റെ പേരിൽ ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ, മനുഷ്യരിലുള്ള ഈ തെറ്റിദ്ധാരണ തിരുത്തുക, അതിനെ മാറ്റുക, ഇത് ഈ ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമം കൊണ്ട് മനുഷ്യരിൽ നമ്മളിലെല്ലാം ഉണ്ടായിത്തീരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം ഇതാണ് എന്ന് മൗലാനാ യൂസുഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു തആല ഈ ലോകത്ത് അയച്ച അംബിയാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാം, അവരെല്ലാ നബിമാരും വന്നത് മനുഷ്യൻ ഈ ലോകത്ത് ഈ കാര്യം മനസ്സിലാക്കി, ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി, ഈ മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവനായി തീരണം. ഒരു പ്രവാചകനെ, ഓരോ പ്രവാചകനെയും അള്ളാഹു തആല അയച്ചത് അള്ളാഹുവിനെ ലോകത്ത് അനുസരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിത്തീരാൻ വേണ്ടി, അല്ലാതെ മറ്റൊരു വിഷയത്തിനു വേണ്ടിയും അല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഷരീഫിൽ കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ആ ജീവിതം അള്ളാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന ആ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഈ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി, ഇത് നൽകിയിരിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി, അള്ളാഹു തആല നമ്മുടെ മേൽ നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കി, ആ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിച്ച് ആ വിജയം കരസ്ഥമാക്കുക, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക, ഈ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അള്ളാഹുവിനെ അനുസരിക്കുക, ഇതാണ് ജീവിതത്തിലെ ജീവിതം എന്ന് പറയുന്നത്. ഇതിനെ മനസ്സിലാക്കുകയും ആ രീതിയിൽ ആ ജീവിതത്തെ ആക്കി തീർക്കുകയും ചെയ്യലാണ് ഇതിന്റെ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്.
ഇസ്ലേ മേരെ ദോസ്തോ, ജിന്ദഗി കാ അസ്ലി മക്സദ് വോ തോ ഹേ കി ഹമാരി ജിന്ദഗി മേ അല്ലാഹ് തആലാ കി ഇതാഅത് ഔർ താബിദാരി ആവേ. ഉസ്കോ പേദാ കർനേ കേ ലിയേ അല്ലാഹ് കാ താല്ലുഖ് പേദാ കർനാ സറൂരി ഹേ കി ഹമാരാ അല്ലാഹ് സേ താല്ലുഖ് സഹീ ഹോ ജാവേ. ഹമാരാ അല്ലാഹ് സേ താല്ലുഖ് ഇബാദത് ഔർ ബന്ദഗി കാ താല്ലുഖ് ഹേ. അല്ലാഹ് കി കിസി സേ റിഷ്തദാരി നഹീ ഹേ, അല്ലാഹ് സേ കിസി കി കരാബത് നഹീ ഹേ, റിഷ്തദാരി നഹീ ഹേ. ബന്ധോ കാ താല്ലുഖ് ഹേ ബന്ദഗി ഔർ ഇബാദത് കാ താല്ലുഖ്. യേ ഇബാദത് ജോ അല്ലാഹ് തആലാ നേ ഹമാരേ ജിമ്മേ കി ഹേ ഈമാൻ കേ സാത്ത്, യേ ഈമാൻ കാ തഖാസാ ഹേ. കേ ഈമാൻ കാ തഖാസാ യേ ഹേ കേ അല്ലാഹ് കി ഇബാദത് കി ജായേ. ഈമാൻ കാ തഖാസാ യേ ഹേ കേ അല്ലാഹ് തആലാ കി ബാത് മാനി ജായേ, ഇതാഅത് കി ജായേ. തോ ഇതാഅത് ഔർ ഇബാദത് യേ ഈമാൻ കാ തഖാസാ ഹേ. ഇസ്ലിയേ ഈമാൻ ദേകർ ഹംസേ ഇബാദത് കാ ഔർ ഇതാഅത് കാ തഖാസാ കിയാ ഹേ, ഔർ ഇതാഅത് പൂരി കർനി ഹേ. കിത്നീ ഇതാഅത് കർനി ചാഹിയേ, കിത്നീ ഇതാഅത് കർനി ചാഹിയേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേ ഹംകോ ഏക് ദുആ മേ യേ സംജായാ കേ അല്ലാഹ് കി ഇതാഅത് കിത്നീ കരോഗേ. ഫർമായാ അല്ലാഹുമ്മ അക്സിം ലനാ മിൻ താഅതിക് മാ തുബല്ലിഗുനാ ബിഹി ജന്നതക്. ഏ അല്ലാഹ് മുജ്കോ ഇത്നീ ഇതാഅത് നസീബ് കർ കി മേ മുജേ വോ തേരീ ഇതാഅത് ജന്നത് മേ പഹുഞ്ചാ ദേ. ഇത്നീ ഇതാഅത് കർനാ കി വോ ഇതാഅത് ഹംകോ ജന്നത് മേ പഹുഞ്ചാ ദേ. ജൈസേ മുസാഫിർ കോ ജിസ് ജഗഹ തക് ജാനാ ഹേ വഹാ തക് കാ ഉസ്കാ ടിക്കറ്റ് ഹോനാ ജറൂരി ഹേ. അഗർ ജിദ്ദാ ജാനാ ഹേ തോ ജിദ്ദാ തക് കാ ടിക്കറ്റ് ഉസ്കേ പാസ് ഹോനാ ജറൂരി ഹേ. ജിദ്ദാ ടിക്കറ്റ് ഹോഗാ തോ ജിദ്ദാ മേ ഉതർ ജായേഗാ, നഹീ തോ നഹീ ഉതർ സക്താ, വോ ജാ നഹീ സക്താ. തോ ജന്നത് മേ ജാനേ കേ ലിയേ കി ജന്നത് മേ ജാനേ കേ ലിയേ ഇതാഅത് ജറൂരി ഹേ. ഔർ കിത്നീ ഇതാഅത് കേ അല്ലാഹ് മുജ്കോ ഇത്നീ ഇതാഅത് നസീബ് കർ കി വോ ഇതാഅത് മുജേ ജന്നത് മേ പഹുഞ്ചാ ദേ.
അതുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ ചുരുക്കം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. അള്ളാഹു തആല നമുക്ക് ജീവിതം നൽകി, അനുഗ്രഹങ്ങൾ നൽകി, അതിലേറ്റവും പ്രധാനപ്പെട്ട, അതിൽ വിജയിക്കാൻ ആവശ്യമായ ഈമാൻ നൽകി. ഈ ഈമാൻ നൽകിയതിന് ശേഷം അള്ളാഹു തആല ആ ജീവിതത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി തന്നു. ആ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി, അള്ളാഹുവിന്റെ കൽപ്പനകളെ മനസ്സിലാക്കി, അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തീകരിച്ച് അവസാനം ആ മനുഷ്യന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരണം, സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം. ഇതാണ് ജീവിതത്തിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. അനുസരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത്താഅത്ത്, അനുസരണം, അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തീകരിക്കുക, ഇത് ജീവിതത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അള്ളാഹുവിനെ എത്രത്തോളം അനുസരിക്കണം, എത്ര അനുസരിച്ചാൽ അത് മതിയാവും അല്ലെങ്കിൽ പൂർത്തിയാവും, ഇതൊരു ദ്വായിൽ കൂടി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ അഖ്സിം ലനാ മിൻ തആതിക മാ തുബല്ലിഗുന ബിഹി ജന്നത. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നിന്റെ അനുസരണയിൽ നിന്നും ഒരു പങ്ക് നീ നൽകണേ. ഏതൊരു അനുസരണ കൊണ്ട് നീ ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിച്ചേർക്കുമോ ആ അനുസരണയുടെ പങ്ക് ഞങ്ങൾക്ക് നീ നൽകണേ, ആ അനുസരണയുടെ ഭാഗം ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് ഹദീസിൽ വരുന്ന ദുആ, അള്ളാഹുവിനോട് ചെയ്യേണ്ട ദുആക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ദുആക്കളുടെ ഒരു ദുആയാണ്. വലിയതും മനസ്സിലാവുന്നുണ്ട് എത്രയാണ് അനുസരിക്കേണ്ടത്. ഏതൊരു അനുസരണ ആ മനുഷ്യനെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക്, വിജയത്തിലേക്ക്, സ്വർഗത് വരെ എത്തിച്ചേർക്കുന്ന ആ അനുസരണയാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ എവിടം വരെ യാത്ര, എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ടിക്കറ്റ് വേണം. പകുതി വഴിയിലേക്കുള്ള ടിക്കറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തേക്കുള്ള ടിക്കറ്റ് ഉണ്ടായാലും എത്തുകയില്ല. എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിന് ഒരാൾക്ക് ജിദ്ദയിലേക്ക് പോകണം, അപ്പൊ ജിദ്ദയിലേക്കുള്ള ടിക്കറ്റ് ഉണ്ടെങ്കിൽ ആ മനുഷ്യന് ജിദ്ദയിൽ എത്താൻ പറ്റുള്ളൂ. വേറെ സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ പകുതി വഴിയിലുള്ള മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് ഉണ്ട്, ആ ടിക്കറ്റ് കൊണ്ട് മനുഷ്യന് ജിദ്ദയിൽ എത്താൻ പറ്റുകയില്ല. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മളെല്ലാവരുടെ ലക്ഷ്യം ഈ ലോകത്തെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ അനുഗ്രഹത്തിന്റെ വീടായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം. അപ്പൊ ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എത്ര ഇത്താഴ്ത്ത് വേണം, എത്ര അനുസരണ വേണം, ആ അനുസരണയാണ് നമുക്ക് ആവശ്യം. ആ അനുസരണയിൽ കൂടിയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും.
അല്ലാഹുവിനെ മരണയ്ക്ക് ബാക്കി ജിന്ദഗി ദോഹി ചീജെ റക്കി ഹെ, ഏക് ജന്നത് ഹെ ഏക് ജഹന്നം ഹെ, തീസരി ജഗഹ് നഹീ ഹെ. ജന്നത് ഹമേശാ കി രാഹത് കെ ലിയേ ജന്നത് ഹെ, ഹമേശാ കി ആഫത് കെ ലിയേ ജഹന്നം ഹെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നെ കസം ഖാ കർ യേ ബാത് ഫർമായി കെ മൈ ഖുദാ കി കസം ഖാ കർ യേ ബാത് കഹത ഹൂം, വോ പർവർദിഗാർ വോ ഖുദാ ജിസ്നേ മുസ്കോ ജിന്ദഗി ദി ഹെ ഉസി കസം ഖാ കർ മൈ ബാത് യേ കഹത ഹൂം, ആദമി കെ മരണ കെ ബാദ് ഉസ്കാ ഠിക്കാന യാ ജന്നത് ബനേഗി യാ ദോസക് ബനേഗാ. ഫമാ ബാദ അൽ മൗത ദാറുൻ ഇല്ലാ ജന്നതു അവ നാർ, കെ മൗത് കെ ബാദ് കോയി ഠിക്കാന നഹീ, യാ ആദമി കാ ഠിക്കാന ജന്നത് ബനേ യാ ആദമി കാ ഠിക്കാന ജഹന്നം ബനേ. തോ ജോ ജന്നത് ഹൈ മേരേ ദോസ്തോ വോ ഇതാഅത് കെ റാസ്തേ സേ മിൽതി ഹൈ, ഇസ്ലിയേ കഹാ കെ മുജേ അല്ലാഹ് ഇത്നി ഇതാഅത് നസീബ് കർ കെ മൈ ജന്നത് മേ പഹുഞ്ച് ജാഊം. ഇസ്ലിയേ മേരേ ഭായിയോ, ജിന്ദഗി കാ അസ്ലി കാം ഹമാരി ജിന്ദഗി അല്ലാഹ് തആലാ കി ഇതാഅത് വാലി ബനെ, ഹമാരാ മാൽ, ഹമാരി ജാൻ, ഹമാരി നിയ്യത്തേ, ഹമാരെ ഇറാദേ സബ് അല്ലാഹ് തആലാ കി ഇതാഅത് വ താബിദാരി കെ അന്ദർ ആ ജാഓ. യേ റാസ്താ ഹഖ് കാ ഹൈ, യേ റാസ്താ ഹിദായത് കാ ഹൈ, ഉസീ ലിയേ നബിയോ കോ ഭേജാ ഗയാ ഹൈ താകി ജിന്ദഗി ഇതാഅത് വാലി ബനെ. സഹാബായെ കിറാം നേ യേ ജിന്ദഗിയാ അപ്നി ബനായി ഔർ ഇതാഅത് കോ കാമിൽ ബനായാ, ഇതാഅത് കോ കാമിൽ ഔർ പൂരാ ബനായാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കെ ഹാത്ത് മേ ഹാത്ത് ദേകർ യേ കൗൽ ഖറാർ കിയാ ഹൈ കെ യാ റസൂല്ലല്ലാഹ് ഹം ആപ്കി ഔർ അല്ലാഹ് കി ഔർ ആപ്കി ഇതാഅത് കരേംഗെ. വോ കഹതേ ഥേ കെ ബായാനാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സംഇ വതാഅ ഫിൽ ഉസ്രി വൽ യുസ്രി വൽ മൻശതി വൽ മക്രഹി വഅലാ അസറതി അലൈനാ, കെ ഹംനേ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം കെ ഹാത്ത് മേ ഹാത്ത് ദേകർ യേ കൗൽ ഖറാർ കിയാ ഹൈ کہ آپ کی بات سنیں گے, آپ کی بات مانیں گے, یعنی اطاعت کریں گے. کہ کس حال میں, کہ ہر حال میں. اللہ غریب بناوے تو غریبی میں آپ کی بات مانیں گے, اللہ مالدار بناوے تو مالداری میں آپ کی بات مانیں گے, جی چاہے تو اللہ کی بات مانیں گے, جی نہیں چاہے تو بھی اللہ کی بات مانیں گے. بعض کاموں میں آدمی کا جی چاہتا ہے اور بعض کاموں میں آدمی کا جی نہیں چاہتا, تو کہ اس پر نہیں ہے, ہمارا جی چاہے تو, ہمارا جی نہ چاہے تو, ہم ہر حال میں آپ کی حکم, آپ کی اور اللہ کے حکموں کے اطاعت کریں گے. کوئی ہم کو پوچھے تو, کوئی ہم کو نہ پوچھے تو. ہاں یہ ایسا بھی ہوتا ہے کہ ہم کو کیوں نہیں پوچھا,
تو ناراض ہو گئے اور کٹ گئے
کہ ایسا نہیں ہے,
کوئی ہم کو پوچھے تو, کوئی ہم کو نہ پوچھے تو, کوئی ہم کو بڑا بناوے تو, کوئی ہم کو نہ بڑا بناوے تو, ہم تو ہر حال میں اللہ کی اطاعت کرنے والے ہیں. یہ اصلی زندگی ہے کہ ہر حال میں ہم کو اللہ تعالیٰ کی اطاعت اور تابعداری کرنا آ جاوے. تو یہ اطاعت جو ہے یہ وہ رحمت ہوتی ہے. اطاعت کا کیا اثر ہوگا دنیا میں اور آخرت میں؟ کہ اطاعت کا اثر رحمت ہے. جتنی اطاعت ہوگی, جتنی اطاعت ہوگی اتنی رحمت ہوگی دنیا میں بھی اور آخرت میں. جس طرح سورج نکلتا ہے تو روشنی ہو جاتی ہے, سورج غائب ہو جاتا ہے تو اندھیرا ہو جاتا ہے. اس طرح میرے دوستو جب اطاعت ہوگی تو اللہ تعالیٰ کی رحمتیں ہوگی. اطاعت کا اثر رحمت ہے. اطیعوا اللہ و اطیعوا الرسول لعلکم ترحمون. اطاعت کرو اللہ کی, اطاعت کرو اس کے رسول کی تاکہ تم پر رحم ہو جاوے. تو رحمتوں کے حالات لانے کے لیے اطاعت کا راستہ ہے, دوسرا راستہ نہیں ہے. آج لوگ حالات سے پریشان ہیں, اپنے حالات سے پریشان ہیں ہر طبقہ. وجہ کیا ہے کہ جو سبب رحمتوں کا تھا, راحتوں کا تھا, وہ زندگیوں میں سے نکل گیا ہے. یعنی اطاعت میں اور تابعداری میں کمی آئی ہے. کہ اطاعت پوری طرح نہیں ہے, اطاعت کا اثر رحمت ہے. اطیعوا اللہ و اطیعوا الرسول لعلکم ترحمون. تم اللہ کی اور رسول کی اطاعت کرو پھر تمہارے اوپر رحمت کرو. تو رحمت کے جو حالات آئیں گے زندگیوں میں اور موت کے بعد, وہ صرف اور صرف اطاعت کی وجہ سے آئیں گے. اس لیے دعوت اور تبلیغ کا مقصد اور دین کا مقصد یہ ہے کہ ایک ایک آدمی کی زندگی اللہ تعالیٰ کی اطاعت والی بنے, آزادی والی نہ بنے.
അതുകൊണ്ട് ജീവിതം, ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം മനുഷ്യൻ പോകുന്നത് ആഖിറത്തിലെ ജീവിതത്തിൽ രണ്ടാലൊരവസ്ഥയാണ്. ഒന്നെങ്കിൽ സ്വർഗത്തിലേക്കാണ്, അല്ലെങ്കിൽ നരകത്തിലേക്കാണ്. അള്ളാഹു തആല നമ്മളെല്ലാവരെയും കാക്കട്ടെ. അപ്പൊ ഈ രണ്ടിൽ ഒരവസ്ഥയിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. ഏത് രീതിയിലായിരിക്കുമോ ഈ ലോകത്തെ ജീവിതം, ആ രീതിയിലായിരിക്കും അതിന്റെ പ്രതിഫലം. ഈ താഴത്ത് അനുസരണ ഇത് മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിച്ചേർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഈ വിഷയം വരുന്നുണ്ട്. ഈ രണ്ടാലൊരവസ്ഥയാണ് മനുഷ്യനുള്ളത്, മൂന്നാമതൊരു അവസ്ഥയില്ല. മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അതായത് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, മരണത്തിന് ശേഷം ഒന്നെങ്കിൽ സ്വർഗത്തിന്റെ സ്വർഗീയമായ അവസ്ഥ, അല്ലെങ്കിൽ നരകത്തിലെ അവസ്ഥ. ഇത് രണ്ടല്ല, മറ്റൊരവസ്ഥയില്ല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഈ താഴത്ത് അനുസരണ ജീവിതത്തെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ആക്കി തീർക്കുക, ഈ മാർഗം എന്ന് പറയുന്നത് ഇത് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമാണ്. ഈ രണ്ടവസ്ഥയുള്ളെങ്കിൽ ഒരു മനുഷ്യൻ ആവശ്യമായത് എന്താണ്? എങ്ങനെയെങ്കിലും സ്വർഗീയമായ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുക, രക്ഷപ്പെടുക, വിജയിക്കുക, ഇതാ സ്വർഗത്തിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള മാർഗം ഇത്താഴത്തിന്റെയാണ്, ഇത്താഴത്തിന്റെ വഴി. അതാണ് ദുആയിൽ നേരത്തെ പറഞ്ഞത്, ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഇത്താഴത്തിന്റെ ഭാഗം നീ എനിക്ക് നൽകണേ, അങ്ങനെയുള്ള ഇത്താഴത്ത് നീ നൽകണേ എന്നുള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ ഇത്താഴത്തിന്റെ വഴി ബഹുമാനപ്പെട്ട സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹു മജ്മഈൻ അവരിതിനെ മനസ്സിലാക്കി. എന്നിട്ട് അവർ ഇത്താഴത്തിന് വേണ്ടി തയ്യാറായി. ആ ഇത്താഴത്ത് പൂർണ്ണമായി ഇത്താഴത്തിന് വേണ്ടി തയ്യാറായി, പൂർണ്ണമായി എല്ലാ അവസ്ഥയിലും. ആ ഹദീസിൽ വരുന്നുണ്ട്, സഹാബാക്കൾ പറഞ്ഞ വാക്കുകൾ പറയുണ്ടായി, ബയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലസ്സമഇ വത്താ. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബയ്യത്ത് ചെയ്തു, കരാർ ചെയ്തു, കൈകൊടുത്ത് കരാർ ചെയ്തു. എന്താണ്? ഞങ്ങൾ തങ്ങൾ പറയുന്ന വിഷയങ്ങൾ അത് ഞങ്ങൾ കേൾക്കുകയും അതിനെ പൂർണ്ണമായി അനുസരിച്ചു കൊള്ളാം, തങ്ങൾ പറയുന്നത് കേൾക്കുകയും ചെയ്യാം, ആ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്തു കൊള്ളാം എന്ന് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബയ്യത്ത് ചെയ്യുകയുണ്ടായി. പിന്നെ അതിന് വിശദീകരണം വരുന്നുണ്ട്. ഏതെല്ലാം അവസ്ഥയിലാണെങ്കിലും അത് അലസം അലൽ മൻഷത്തി വൽമക്ര, അതായത് ഇഷ്ടമുള്ള അവസ്ഥയിലാണെങ്കിലും ഇഷ്ടമില്ലാത്ത, കാരണം ചില കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ താല്പര്യമുണ്ടാവും, ചില സമയങ്ങൾ ചില വിഷയങ്ങൾ മനുഷ്യന് താല്പര്യമില്ലായിരിക്കും, മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആയിരിക്കത്തില്ല. പക്ഷെ എന്തായിരുന്നാലും വിഷയമില്ല, അത് ഇഷ്ടമുള്ള വിഷയമാണെങ്കിലും ശരി, ഇഷ്ടമില്ലാത്ത വിഷയമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് പൂർണ്ണമായും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്തോഷത്തിലും അല്ലെങ്കിൽ എളുപ്പത്തിന്റെ അവസ്ഥയിലാണെങ്കിലും ഞെരുക്കത്തിന്റെ അവസ്ഥയിലാണെങ്കിലും വാല അസ്രത്തിൻ ആലൈന, അഥവാ ഇനി ഞങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യത കൊടുക്കപ്പെടുന്ന സന്ദർഭത്തിലാണെങ്കിൽ, ചില സന്ദർഭത്തിൽ ഇത് എന്ത് സംഭവിക്കും? നമ്മളെ ചോദിച്ചില്ല, നമ്മളോട് പറഞ്ഞില്ല, അല്ലെ നമുക്കൊരു പ്രാധാന്യത തന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെന്തോ പിന്മാറും പല കാര്യങ്ങളിൽ നിന്ന്. പക്ഷെ അങ്ങനല്ല, അതിനുവേണ്ടിയല്ല. ആരെങ്കിലും നമ്മളെ ചോദിച്ചു, ആരെങ്കിലും നമ്മളോട് പറഞ്ഞു, നമുക്ക് പ്രാധാന്യത നൽകിയില്ല, ഇതൊന്നും വിഷയമല്ല. നമ്മുടെ വിഷയം അല്ലാഹു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ജീവിതത്തെ അതിനെ പൂർണ്ണമായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്, അതിനെ അനുസരിക്കുക എന്നുള്ളതാണ്. സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹു അജ്മഈൻ ഈ വിഷയമാണ് പറഞ്ഞത്, ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ രീതിയിൽ അനുസരിക്കാവുന്ന കരാർ ചെയ്യുകയുണ്ടായി, ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ഏത് അവസ്ഥയിലാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടാത്തയോ, നമ്മളെ ആരെങ്കിലും ചോദിച്ചോ ചോദിച്ചില്ലയോ, ഇതൊന്നും വിഷയമല്ല. ഏതവസ്ഥയിലും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. പിന്നെ അനുസരിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അനുസരിച്ചു കഴിഞ്ഞാൽ പിന്നുള്ള ഗുണം എന്താണ്? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം, റഹ്മത്ത്, ബർക്കത്ത്, ഇതെല്ലാം ഇറങ്ങാൻ കാരണമായി തീരും. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നത്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നത് ഇത്താഅത്തിനെ അനുസരിച്ചാണ്. എത്രത്തോളം ഇത്താഅത്തുണ്ടോ അത്രത്തോളം ജീവിതത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടായിത്തീരും, ജീവിതത്തിൽ സമാധാനം ഉണ്ടായിത്തീരും, ലോകത്തെ സമാധാനവും സന്തോഷവും ഉണ്ടായിത്തീരും. എത്ര ഇത്താഅത്തുണ്ടോ അതനുസരിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും ഇവിടെയെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നത്, അത്തിയുള്ളാഹു വാത്തിയോ റസൂൽ ലാലക്കും തുർഹമോൻ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ റഹ്മ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടായിത്തീരും, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടായിത്തീരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫിൽ കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ അതിനുള്ള വഴി ലോകത്തും ആഖിറത്തിലും അതിനുള്ള വഴി ഇത്താഅത്താണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് മനുഷ്യരുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടും എവിടെ നോക്കിയാലും മനുഷ്യർ ധാരാളം പ്രശ്നങ്ങളിൽ കുഴയുകയാണ്. ഈ പ്രശ്നങ്ങളുടെ കാരണം എന്താണ്? മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും ഇത്താഅത്ത് കുറഞ്ഞുപോയി, അനുസരണ ഇല്ലാതായിപ്പോയി. എത്രത്തോളം ഇത്താഅത്ത് കുറഞ്ഞോ അത്രത്തോളം ജീവിതത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തുകൾ കുറഞ്ഞുപോയി, അനുഗ്രഹങ്ങൾ കുറഞ്ഞുപോയി, അത്രത്തോളം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരാൻ കാരണമായി തീർന്നു. അതുകൊണ്ട് ഈ ദാവത്തിന്റെ മുബാറക്കായ പരിശ്രമം എന്താണ്? ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ ഇമാനും ഇത്താഅത്തും നമ്മുടെ ജീവിതത്തിൽ വന്ന് അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തെ ജീവിതവും ഈ ലോകത്തും സമാധാനവും സന്തോഷവും ഉണ്ടായിത്തീരണം, അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങുന്ന അവസ്ഥകൾ ഉണ്ടാകണം, വരാനിരിക്കുന്ന ആഖിറത്തിന്റെ ജീവിതത്തില് കാലാകാല ജീവിതത്തിൽ സ്വർഗീയമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇതാണ് ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്.
ഇതാഅത്ത് കാ മഫ്ഹൂം യേ ഹൈ കി ഇബാദത് അല്ലാഹ് കി കി ജായേഗി, ഇബാദത് സിർഫ് അല്ലാഹ് കി കി ജായേഗി. ഇമാൻ ഇസ്ലിയേ ദിയാ ഹൈ, ഇബാദത് മേ നമാസ്, റോസാ, സകാത്ത്, ഹജ്, അല്ലാഹ് കാ സിക്ര്, അല്ലാഹ് കി തിലാവത്, വോ ഖുർആൻ പാക് കി തിലാവത്, യേ ഖിസ്മ് യേ അല്ലാഹ് കി ഇബാദത് കഹലാതി ഹൈ, യേ കർനി ഹൈ, യേ തഖാദാ ഹൈ ഇതാഅത് കാ. ദൂസരാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കി താബേദാരി കർനി ഹൈ, റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം കോ അല്ലാഹ് തആലാ നേ സച്ചാ നബി ബനാകർ ഔർ ആഖിരി നബി ബനാകർ ഭേജാ ഹൈ. ആപ്കോ നബി മാൻനെ കാ തഖാദാ യേ ഹൈ കി ഹം ആപ്കേ തരീഖോ കോ ആപ്കി സുന്നത്തോ കോ അപ്നി ജിന്ദഗി മേ ലായേ. യേ ഇതാഅത് കാ മത്ലബ് ഹൈ കി ഇബാദത് അല്ലാഹ് തആലാ കി കി ജായേഗി ഔർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ തരീഖോ പർ ഉൻകി സുന്നത്തോ പർ അപ്നി ജിന്ദഗി കോ ഡാലേംഗേ, ഉസ്കേ ലിയേ ദീൻ സീഖേംഗേ. اگر دین سیکھیں گے تو ہمارے اندر اللہ تعالیٰ کی عبادت صحیح ہوگی اور تو ہم رسول صلی اللہ علیہ وسلم کی سنتوں کے پابند بنیں گے. تبلیغ میں جو تیسرا نمبر ہے علم و ذکر، جس کو لوگ نمبر کو دہراتے ہیں، پہلا نمبر، دوسرا نمبر، تیسرا نمبر، تو تیسرا نمبر جو ہے وہ علم و ذکر ہے. علم و ذکر کی مثال ایسی ہے جیسے گاڑی کے دو پہیے ہو، کم سے کم دو پہیے ہوتے ہیں گاڑی کے. اگر دو پہیے نہ ہو تو گاڑی کیسے چلے گی؟ ایک پہیے سے تو چلے گی نہیں. ایسے میرے دوستو ہر مسلمان کی دینداری کے دو پہیے ہیں، ایک علم ہے، ایک ذکر ہے، یعنی اپنا دین سیکھے، اپنا دین اچھی طرح سیکھے اور پھر اپنے آپ کو اپنے دین کا عمل کر کے اپنے دین کا پابند کرے. اس لیے کہتے ہیں علم و ذکر جو ہے مسلمانوں کی زندگی کی، دینی زندگی کے لیے دو پہیے ہیں. دینی زندگی گزارنی ہے تو وہ علم و ذکر کے ساتھ گزرے گی،
कि अपना दीन सीखा जाएगा, अल्लाह ने क्या वाजिब किया है, अल्लाह ने क्या हराम किया है, फिर रसूल सल्लल्लाहु अलैहि वसल्लम ने तरीके क्या बताए हैं, क्या सुन्नत तरीके बताए हैं, वो हमारी जिंदगी में आवे, ये इताअत का मतलब है।
അതിലെ ഒരു ഭാഗം നമ്മുടെ കലിമയിലുള്ള രണ്ട് ഭാഗങ്ങൾ, ഒന്ന് അള്ളാഹുവിലുള്ള യഖീൻ, അള്ളാഹുവിലുള്ള ഈമാൻ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യപ്പെടുക, അള്ളാഹുവിനെ അനുസരിക്കുക. അനുസരണ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ആദ്യം വരും: നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഖുർആൻ ശരീഫിന്റെ തിലാവത്ത്, ദിക്ർ, തസ്ബീഹാത്തുകൾ, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ വരും, ഇബാദത്തുകൾ. അത് നമ്മുടെ ജീവിതത്തിലുണ്ടായിത്തീരുക. പിന്നെ രണ്ടാമത്തെ ഭാഗം കലിമയുടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകനായി നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ, വിശ്വസിച്ചു കഴിയുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആ ജീവിത മാർഗത്തെ നമ്മൾ ഉൾക്കൊള്ളുക, ആ ജീവിതത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, ആ ജീവിതത്തെ നമ്മൾ പിൻപറ്റുക. ഈ രണ്ട് ഭാഗവും അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കണം. ആ കൽപ്പനകളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിൽ കൂടി പൂർത്തീകരിക്കണം. ഈ രണ്ടും ആവശ്യമാണ്. അപ്പൊ ഇത് രണ്ടും ജീവിതത്തിൽ ഉണ്ടായിത്തീരണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അതിനെക്കുറിച്ച് ഇൽമു വേണം, പഠിക്കണം, മനസ്സിലാക്കണം, ഈമാൻ പഠിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച് പഠിക്കണം, അള്ളാഹുവിന്റെ അഹ്കാമാത്തുകൾ പഠിക്കണം, അതിന്റെ വിഷയങ്ങൾ പഠിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കണം. ഇതെല്ലാം മനസ്സിലാക്കി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഇൽമെന്ന് പറയുന്നത്. നമ്മൾ ദാവത്തിന്റെ പരിശ്രമത്തിൽ ആറ് സിഫാത്തുകളെ കുറിച്ച് നമ്മൾ പറയുമ്പം പറയപ്പെടുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ സിഫത്ത് എന്താണ്? ഇൽമ്, ദിക്ർ. ഈ രണ്ട് കാര്യം, ഇൽമെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിത്തീരുക, അതിനെ മനസ്സിലാക്കുക, അതിനെ പഠിക്കുക. രണ്ടാമത്തെ എന്താണ്? അള്ളാഹുവിന്റെ സ്മരണ എന്റെ കൂട്ടത്തിൽ ഉണ്ടായിത്തീരുക. അപ്പൊ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വാഹനം മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് വീല്, അതിൽ രണ്ട് ചക്രങ്ങളെങ്കിലും ഉണ്ടായിത്തീരണം. നാല് വീലുള്ളതുകൊണ്ട് പക്ഷെ രണ്ട്, ഏറ്റവും കുറഞ്ഞത് രണ്ട് വീലെങ്കിലും ഉണ്ടാകണം. ആ രണ്ട് വീലുള്ള ചക്രമുള്ള ഒരു വാഹനം എപ്രകാരം അത് മുന്നോട്ട് പോകുന്നു ആ ചക്രങ്ങളുടെ മേൽ, ഇതേപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ ജീവിതം, അവന്റെ ജീവിതം ദീൻ അനുസരിച്ചാക്കി തീർക്കാൻ വേണ്ടി രണ്ട് പ്രധാനപ്പെട്ട ചക്രങ്ങളാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജീവിതത്തെ ദീനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇൽമുൻ ദിക്റും. നമ്മൾ ആറ് സിഫാത്തുകൾ പറയുമ്പോൾ പറയപ്പെടാറുണ്ട്, പക്ഷെ എന്താണ് ഇത്? നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി നമ്മൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഒന്ന്, ഇൽമ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം; രണ്ട്, ദിക്റുണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടുണ്ടാകുമ്പോൾ, അറിവ് മാത്രം, ഇപ്പോൾ ഒരു ചക്രം കൊണ്ട് ഒരു വാഹനം ഓടത്തില്ല, അത് ബാലൻസ് ചെയ്ത് നിൽക്കുകയില്ല. അത് നിൽക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് ചക്രങ്ങളെങ്കിലും രണ്ട് വീലെങ്കിലും ആ വാഹനത്തിനുണ്ടായിത്തരണം. ഇതേപോലെ തന്നെയാണ് ഈ രണ്ട് വിഷയങ്ങളും കൂടെ, ഇൽമും ദിക്റും ഉണ്ടാകുമ്പോഴാണ് ദീനനുസരിച്ച് ജീവിതം മനുഷ്യന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇതൊന്നുകൊണ്ട് മാത്രം പൂർത്തിയാവുകയില്ല, ഇത് രണ്ടും കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ അത് പൂർത്തിയായി ആ മനുഷ്യന്റെ ജീവിതം ദീനനുസരിച്ചുള്ള ജീവിതം മുന്നോട്ട് പോവുള്ളൂ.
ഇൽമ ദിക്ർ നഹീ ഹേ തോ ഇസ് ഗാഡിക്ക് പയ്യേ ഹീ നഹീ ഹേ തോ ഗാഡി ഡേർ ഹോ ജായേഗി. ہاں ایسے میرے دوستو دینی زندگی ڈھیر بن جائے گی اگر علم و ذکر نہیں ہے تو. اس لیے ہر مسلمان پر اللہ نے واجب کیا ہے کہ وہ اپنا دین سیکھے، اللہ تعالیٰ کے کیا حقوق ہیں وہ جانے، پھر اللہ تعالیٰ کے بندوں کے کیا حقوق ہیں وہ جانے، کیونکہ دنیا کو اللہ نے حقوق ادا کرنے کی جگہ بتایا ہے اور آخرت کو بدلہ پانے کی جگہ بتایا ہے. جو حقوق ادا کر کے جائے گا وہ بدلہ پائے گا، جس نے حقوق ادا نہیں کیے ہیں اس کی پکڑ ہوگی.
اب ഈ വാഹനത്തിന് ഒരു ഉദാഹരണത്തിന്, ഒരു വാഹനത്തിന് അതിന് വീലില്ല, അത് ഇല്ലാതായിപ്പോയി എങ്കിൽ പിന്നെ ആ വാഹനത്തിന്റെ അവസ്ഥ എന്താവും? അവിടെ തന്നെ കിടക്കും, അത് മുന്നോട്ട് പോവുകയില്ല. അതൊരു വാഹനം എന്ന് പറയാൻ പറ്റുകയില്ല, അതൊരു സാധനം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകൽ സാധ്യമല്ല. ഇതേപോലെ തന്നെയാണ് ദീൻ, അതിൽ ഈ രണ്ട് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇൽമ് ദിക്ർ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ദീനനുസരിച്ചുള്ള ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ചക്രങ്ങളില്ലാത്ത വാഹനം പോലെ, വീലില്ലാത്ത കാറ് പോലെ, അല്ലെങ്കിൽ സ്കൂട്ടർ പോലുള്ള അവസ്ഥയായിരിക്കും ആ മനുഷ്യന്റെ ദീനിന്റെ അവസ്ഥ, ആ രീതിയിലായിപ്പോ. അപ്പൊ അതുകൊണ്ട് ഈ ദീനിനെ പഠിക്കൽ മനസ്സിലാക്കൽ, എന്ന് പറയുമ്പം പഠിക്കലും മനസ്സിലാക്കലും ആണല്ലോ, അതിന് അറിവ് കരസ്ഥമാക്കൽ. അപ്പൊ അതുകൊണ്ട് ദീനിന്റെ ഇൽമ കരസ്ഥമാക്കൽ, ദീനിനെ കുറിച്ച് പഠിക്കൽ ഇത് വളരെ ആവശ്യമാണ്. കാരണം എന്താണ്, ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യന് ഹുക്കൂക്ക് നൽകിയിരിക്കുകയാണ്, ഹുക്കൂക്കിന്റെ അവസ്ഥയാണ് ഇവിടെയുള്ള ജീവിതം. ഹുക്കൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, കടമകൾ. അള്ളാഹുവിനോടും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ദീനിനോടും ബാക്കിയുള്ള മനുഷ്യരോടും ബന്ധുക്കളോടും എല്ലാവരോടും കടമകളുണ്ട്. മനുഷ്യന് ധാരാളം കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. ഈ കടമകളെ പൂർത്തീകരിക്കലാണ്, ഈ കടമകൾ പൂർത്തീകരിക്കുമ്പോഴാണ് അവന്റെ ദീൻ പൂർത്തിയാകുന്നത്, അതിന്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നത്. കടമകൾ തന്നെ മനുഷ്യൻ പൂർത്തിയാക്കുന്നില്ല എങ്കിലോ, ആ കടമകളെ കുറിച്ച് പഠിച്ചില്ല, ആ കടമകളെ മനസ്സിലാക്കിയില്ല, ആ കടമകളെ പൂർത്തീകരിച്ചില്ല എങ്കിൽ പിന്നെ അതിന്റെ പ്രതിഫലവുമില്ല, അവന്റെ ജീവിതം ദീനനുസരിച്ച് അയച്ചിരിക്കുകയില്ല, അതിന്റെ പ്രതിഫലവും അവന് കരസ്ഥമാക്കാൻ സാധിക്കുന്നില്ല.
ഇസ്ലേ മേരെ ദോസ്തോ ദീൻ സീഖനാ ഹൈ ഇൽമോ ജിക്ർ കാ തഖാദാ യേ ഹൈ കേ ദീൻ സീഖോ ക്യോ കേ ദുനിയാ ഹുഖൂഖ് അദാ കർനേ കീ ജഗാ ഹൈ ജബ് ദീൻ നഹീ സീഖേഗാ തോ ഉസ്കോ ഹഖ് കീ ഖബർ ഹീ നഹീ ഹോഗീ കേ ക്യാ ഹഖ് ഹൈ ക്യോ കേ ഇൽമ നഹീ ഹൈ തോ ജഹാലത് ഹൈ ജിക്ർ നഹീ ഹൈ തോ ഗഫലത് ഹൈ ഇൽമ നഹീ ഹൈ തോ ജഹാലത് ഹൈ ജിക്ർ നഹീ ഹൈ തോ ഗഫലത് ഹൈ തോ ഗാഫിൽ ഹോനാ ജാഹിൽ ഹോനാ യേ മുസൽമാൻ കീ സിഫത് നഹീ ഹൈ യേ തോ ഗൈറോ കീ സിഫത് ഹൈ وہ غافل بھی ہوتے ہیں جاہل بھی ہوتے ہیں اللہ کو بھی نہیں جانتے آخرت کو بھی نہیں جانتے ہماری زندگی کو اللہ نے علم و ذکر والی بتایا ہے کہ وہ اللہ تعالیٰ کے حکموں کو جانے اللہ کے حقوق کو جانے اللہ کے بندوں کے حقوق کو جانے اور اللہ کے بندوں کے حقوق کو ادا کرے کہ دنیا کو اللہ نے حقوق ادا کرنے کی جگہ بتایا ہے اور جو مال اسباب پیدا کیے ہیں اللہ نے یہ مال عیش کرنے کے لیے نہیں پیدا کیا ہے مال کو اللہ نے عیش کرنے کے لیے نہیں پیدا کیا رسول صلی اللہ علیہ وسلم نے عیش پرستی سے منع کیا ہے عیش پرست مت بنو ایاک والتنعم فإن عباد اللہ ليسوا بالمتنعمین حدیث میں ہے کہ خبردار خبردار عیش پرست نہ بنو اللہ کے نیک بندے عیش پرست نہیں ہوتے وہ حق پرست ہوتے ہیں اللہ کے نیک بندے حق پرست ہوتے ہیں عیش پرست نہیں ہوتے کہ خبردار عیش پرست نہ بنے کہ مال کو اور اسباب کو اللہ تعالیٰ نے عیش کرنے کے لیے نہیں پیدا کیا ہے بلکہ اس کو حقوق ادا کرنے کے لیے پیدا کیا ہے علم و ذکر کے ذریعے سے اپنے اوپر یہ جاننا ہے کہ مجھ پر کیا حق ہے اللہ کا کیا حق ہے رسول کا کیا حق ہے دوسروں کا کیا حق ہے جتنے تعلقات ہیں اتنے حقوق ہیں جتنے تعلقات ہیں اتنے حقوق ہیں آپ نے بکری پالی ہے تو بکری کا حق ہے اونٹ پالا ہے تو اونٹ کا حق ہے کیوں کہ وہ آپ کے تابع ہے یہ حقوق اس لیے ہم کو علم و ذکر کے ذریعے سے حقوق کی تعلیم دی ہے کہ اللہ کا بھی حق ہے رسول کا بھی حق ہے جتنے تعلقات ہیں اتنے حقوق ہیں
അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ഈ ലോക അല്ലാഹു തആല ദാറുൽ ഹുഖൂഖ് കടമകളുടെ ഉത്തരവാദിത്തങ്ങളുടെ ബാധ്യതകളുടെ എല്ലാം ഒരു ലോകമായിട്ട് അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. ഈ ഹുക്കുകളെല്ലാം പൂർത്തീകരിക്കുമ്പോഴാണ് ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ അവന്റെ കടമകൾ പൂർത്തീകരിക്കുന്നതും അതിൽ കൂടി അവൻ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതും വിജയമെല്ലാം കരസ്ഥമാക്കുന്നതും. അപ്പൊ അതിനുവേണ്ടി ഹുക്കൂക്കിനെ അറിയൽ ആവശ്യമാണ്. അതിനെ മനസ്സിൽ എന്താണ് ഹുക്കൂക്ക്, എന്റെ മേൽ കടമ എന്താണ്, ഒരാൾക്ക് അയാളുടെ കടമ അറിഞ്ഞുകൂടാ എങ്കിൽ പിന്നെ അയാളെങ്ങനെ പൂർത്തീകരിക്കും. ആദ്യം ആ മനുഷ്യൻ എന്റെ കടമ എന്താണ്, എന്റെ ബാധ്യത, എന്റെ ദൗത്യം എന്താണ്, എന്റെ മേലുള്ള ഉത്തരവാദിത്തം എന്താണ്, ഇത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് പിന്നീട് അവന് ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എൽബ് എന്ന് പറയുന്നതാണ് ഹുക്കൂക്കിനെ മനസ്സിലാക്കലാണ്. എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, എന്റെ കടമകൾ എന്താണ്, എന്റെ മേൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്താണ്, ഇത് മനുഷ്യൻ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ എൽബുണ്ടായിത്തീരും. എൽമില്ല എങ്കിൽ പിന്നെ അത് അറിഞ്ഞുകൂടാ. എൽമില്ല എങ്കിൽ പിന്നുള്ള അവസ്ഥ എന്താണ്, ജഹാലത്താണ്, അജ്ഞതയാണ്. അതിന്റെ കൂടെ ആവശ്യമുള്ളത് അള്ളാഹുവിന്റെ സ്മരണയാണ്. ദിക്ര് ദിക്രില്ല എങ്കിലുള്ള ദിക്രില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, ഗഫലത്തിന്റെ അവസ്ഥയാണ്. ഇൽമില്ലാത്ത അവസ്ഥ ജഹാലത്തും ദിക്രില്ലാത്ത അവസ്ഥ ഗഫലത്തും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സിഫത്തും അവന് യോജിച്ചതല്ല, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ള ഒരവസ്ഥയല്ല. ജഹാലത്തും അവന് യോജിച്ചതല്ല, അതുപോലെ ഗഫലത്തും ആ മുഅ്മിന് യോജിച്ചതല്ല. ഇത് മുഅ്മിനല്ലാത്ത ആർക്കെങ്കിലും അവരുടെ അവസ്ഥയാണ്. ഒരു മനുഷ്യന് ഈമാനില്ല, അല്ലെങ്കിൽ അവൻ ദീനനുസരിച്ച് ജീവിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥയുണ്ട്. യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ജാഹിലാകാനും പറ്റുകയില്ല, ഗാഫിലാകാനും പറ്റുകയില്ല. അവന് ഇൽമ ആവശ്യമാണ്, അവന് ദിക്ർ ആവശ്യമാണ്. ഈ ദിക്റും ഇതും രണ്ടും പൂർത്തീകരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അവന്റെ അനുഗ്രഹങ്ങൾ നൽകുന്നതും വിജയിപ്പിക്കുന്നതും. അതുകൊണ്ട് ദുനിയാവ് എന്ന് പറയുന്നത് ദാറുൽ ഹുക്കൂഖാണ്. ഇവിടെ അല്ലാഹു തആല ജീവിതം തന്നിരിക്കുന്നത്, ഇവിടെ അല്ലാഹു തആല നമുക്ക് വസ്തുക്കൾ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നത് ഈ ലോകത്ത് മതിമറന്ന് അതില് ജീവിക്കാൻ വേണ്ടിയല്ല. അല്ലാഹു തആല ഈ ലോകത്ത് ഒരു മനുഷ്യനെല്ലാം മതിമറന്ന് അവനെ അഹങ്കരിച്ച് അല്ലെങ്കിൽ വലിയ ദൂർത്ത് അല്ലെങ്കിൽ വലിയ തനഉം എന്ന് പറയും, ഇയ്യാക വത്തനഉം ഫഇന്ന ഇബാദല്ലാഹി ലൈസു ബിൽ മുതനഇബീൻ, വലിയ ആഡംബര ജീവിതം, ദൂർത്ത് ആവശ്യമില്ലാത്ത ആഡംബരങ്ങൾ, ഇതിൽ നിന്നും സൂക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരികയുണ്ടായി. കാരണം അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ അവര് ഈ ലോകത്ത് മതിമറന്ന് ആഡംബര ജീവിതത്തിൽ മതിമറന്ന് ജീവിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ അടിമകൾ എപ്പോഴും ഓർമ്മയോടുകൂടി ജീവിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ സ്മരണയോടുകൂടി ജീവിക്കുന്നവരാണ്, കടമകൾ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ്. ഓരോ മനുഷ്യന് ധാരാളം ബന്ധങ്ങളുണ്ട് ഈ ലോകത്ത്, ഓരോ ബന്ധത്തിനും കടമകളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ആടിനെ നമ്മൾ വളർത്തുന്നു വീട്ടിൽ, അതൊരു ബന്ധമായി, അവിടെ നമ്മുടെ കീഴിൽ ഒരു ആടുണ്ട് എങ്കിൽ ആടിനോടും കടമയുണ്ട്. ഒരു ഒട്ടകത്തെ ഒരാൾ വളർത്തുന്നു ഉദാഹരണത്തിന്, ആ ഒട്ടകത്തോട് കടമയുണ്ട്. ഇങ്ങനെ ലോകത്ത് ജീവിതത്തിൽ എന്തെല്ലാം ബന്ധങ്ങളുണ്ടോ ഒരു മനുഷ്യന് ആ ബന്ധങ്ങൾക്കനുസരിച്ചുള്ള കടമകളുണ്ട്. അതുകൊണ്ട് കടമകളെയും ഉത്തരവാദിത്തങ്ങളെയും മനസ്സിലാക്കുക, ആ ഉത്തരവാദിത്തങ്ങളെ അറിയുക, മനസ്സിലാക്കുക, അതിനെ പൂർത്തീകരിക്കുക, ഇതാണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ട വിഷയം. ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമം കൊണ്ടും ഈ സിഫാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുകൊണ്ടും ഈ ഇൽമിന്റെയും ദിക്റിന്റെയും സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഇതാണ്. മനുഷ്യൻ അറിയുക, അവന്റെ ഉത്തരവാദിത്തങ്ങളെ അറിയുക, മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ സ്മരണയുണ്ടാകുക, അള്ളാഹുവിന്റെ ചിന്തയുണ്ടാകുക, ആഹ്റത്തിന്റെ ചിന്തയുണ്ടാകുക, അങ്ങനെ ആ കടമകളെ അവൻ പൂർത്തീകരിക്കുന്നതിനായിത്തീരുക, അതിൽ കൂടി ഈ ലോകത്തും ആഹ്റത്തിലും വിജയിക്കുക, ഇതാണ് ഈ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജീവിതത്തിൽ ലക്ഷ്യമാക്കപ്പെടുന്ന അതാണ്, അതാണ് ഈ ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമം കൊണ്ട് നമ്മൾ ഉണ്ടായിത്തീരേണ്ട വിഷയം.
അല്ലാഹുവിന്റെ ഹുക്കൂഖ്മേ ഈമാൻ ഓർ ഇഖ്ലാസ് ഹൈ, കി അല്ലാഹ് കഹാ കാദാ കർനാ ഹൈ തോ അല്ലാഹ് പർ ഈമാൻ ലാകർ ഇഖ്ലാസ് സേ ഉസ്കി ഇബാദത് കരോ, യേ അല്ലാഹ് കാ ഹഖ് ഹൈ, ഈമാൻ ഇഖ്ലാസ് ഉസ്കി ഇബാദത് മേ. ബന്ദോ കാ ഹഖ് ഹൈ തോ ബന്ദോ കേ ഹഖ് മേ ക്യാ കർനാ ഹൈ, കി ബന്ദോ കേ ഹഖ് മേ തീൻ ചീസേ ബതായി ഹൈ കി ബന്ദോ കേ ഹഖ് മേ, ഏക് തോ യേ ഹൈ കി ബന്ദോ കേ സാത്ത് ഇൻസാഫ് സേ രഹോ, യേ ഹുക്മ ഹൈ ഹംകോ കി ബന്ദേ ഹൈ മഖ്ലൂഖ് ഹൈ കി മഖ്ലൂഖ് കേ സാത്ത് ഇൻസാഫ് സേ രഹോ, ജോ ചീജ് അപ്പനെ ലിയ പസന്ദ് കരോ വഹി ദൂസറോ കെ ലിയ പസന്ദ് കരോ, ജോ അപ്പനെ ലിയ നാ പസന്ദ് കരോ വോ ദൂസറോ കെ ലിയ നാ പസന്ദ് കരോ. യേ പഹലി ബാത് ഹൈ കി മഖ്ലൂഖ് മേ കി മഖ്ലൂഖ് മേ ഇൻസാഫ് സേ രഹനാ ഹൈ, ഇൻസാഫ് ഹർ വഖ്ത് ഫർദ് ഹൈ, ജുലം ഹർ വഖ്ത് ഹറാം ഹൈ, ക്യൂൻകി ഇൻസാഫ് നഹീ ഹോഗാ തോ ജുലം ഹോഗാ, കായ്ദാ ഹൈ, ഇൻസാഫ് നഹീ ഹോഗാ തോ ക്യാ ഹോഗാ കി ജുലം, തോ ഇൻസാഫ് ഹർ വഖ്ത് ഫർദ് ഹൈ, ജോ അപ്പനെ ലിയ പസന്ദ് കരോ വഹീ ദൂസറോ കെ ലിയ പസന്ദ് കരോ, ജോ അപ്പനെ ലിയ നാ പസന്ദ് കരോ വോ ദൂസറോ കെ നാ പസന്ദ് കരോ, യേ ഇൻസാഫ് കാ മയാർ ഹൈ. തോ ഇൻസാഫ് ഹർ വഖ്ത് ഫർദ് ഹൈ ജിസ് തരഹ ജുലം ഹർ വഖ്ത് ഹറാം ഹൈ. ഇൻസാഫ് സേ ആഗേ കെ ഇൻസാഫ് സേ ആഗേ യേ ഹൈ കെ അല്ലാഹ് കെ മഖ്ലൂഖ് കെ സാത്ത് എഹ്സാൻ കരോ, അപ്നി ജാത് സേ ദൂസറോ കോ നഫാ പഹുൻചാഓ, ഉൻസേ നഫേ കി ഉമ്മീദ് മത് രഖോ, അപ്നി ജാത് സേ ദൂസറോ കോ നഫാ പഹുൻചാഓ, അപ്നി ജാത് സേ അപ്നെ മാൽ സേ ദൂസറോ കോ നഫാ പഹുൻചാഓ, ഓർ ഉൻസേ കിസി നഫേ കി ഉമ്മീദ് ഓർ ലാലച് മത് കരോ. ഇസ്കോ എഹ്സാൻ കഹതേ ഹൈ. അല്ലാഹ് നേ ദോ ചീജോ കാ ഹുക്മ ദിയാ, ഇന്നല്ലാഹ യാമുറു ബിൽ അദ്ലി വൽ എഹ്സാൻ, അല്ലാഹ് ഹുക്മ ദേതാ ഹൈ തുംകോ ഇൻസാഫ് കർനേ കാ, കി ഇൻസാഫ് സബ്കേ സാത്ത്, ഓർ അല്ലാഹ് തുമേ ഹുക്മ ദേതാ ഹൈ എഹ്സാൻ കർനേ കാ, കി അപ്നി ജാത് സേ ദൂസറോ കോ നഫാ പഹുൻചാഓ, ദീനി നഫാ പഹുൻചാഓ, ദുനിയവി നഫാ പഹുൻചാഓ, ബദൻ കാ നഫാ പഹുൻചാഓ, ജാൻ കാ നഫാ പഹുൻചാഓ, ദൂസറോ കോ നഫാ പഹുൻചാഓ. അല്ലാഹ് കോ നഫാ പഹുൻചാനേ വാലാ ബന്ദാ പസന്ദ് ഹൈ, നുക്സാൻ ദേനേ വാലാ ബന്ദാ പസന്ദ് നഹീ ഹൈ, നുക്സാൻ പഹുൻചാനേ വാലാ ഫസാദി ഹൈ, അല്ലാഹ് കോ ജമീൻ കാ ഫസാദ് പസന്ദ് നഹീ ഹൈ. ഹാ ജമീൻ മേ സലാഹ് ആവേ, ഫലാഹ് ആവേ, ഉസ്കാ റാസ്താ യേ ഹൈ കി ജിന്ദഗി ഇൻസാഫ് സേ ഗുസരേ, ജോ അപ്നേ ലിയേ പസന്ദ് കരേ വോ ദൂസറോ കേ ലിയേ പസന്ദ് കരേ, ജോ അപ്നേ ലിയേ നാ പസന്ദ് കരേ വോ ദൂസറോ കേ നാ പസന്ദ് കരേ. ഓർ ഇൻസാഫ് യേ ഹൈ കി അപ്നി ജാത് സേ ദൂസറോ കോ ഫൈദാ പഹുൻചാവേ. ഹുദൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം തിജാരത് കർനേ വാലോ സേ ഫർമാതേ ഥേ കി സിൻ വ അർജ്, തോൽ കർകേ ദേ ഓർ ഝുക്താ ദേ. ദോ ഹുക്മ ദിയേ,
زن بارج تول کے دے, تول کر دینا فرض ہے کیونکہ پیسے لیے ہیں, پیسے لیے ہیں, کلو شکر, ایک کلو شکر کے پیسے لیے ہیں, تو پورا ایک کلو تول کے دینا فرض ہے, پیسے لیے ہیں, اس کا حق ہے. وہ جھکتا دینا احسان ہے. تو تاجروں کو حکم دیا کہ زن بارج تول کے دے, یہ فرض ہے, اور جھکتا دے یہ احسان ہے. ان اللہ یامر بالعدل والاحسان, اللہ حکم دیتے ہیں انصاف کرنے کا, اور اللہ حکم دیتے ہیں اس کے مخلوق کے ساتھ احسان کرنے کا. یہ ہماری زندگی ہے.
نمڑے میلുള്ള കടമകൾ, ഒന്ന് അല്ലാഹുവിനോടുള്ള കടമയുണ്ട്. അല്ലാഹുവിന്റെ കടമകൾ പ്രധാനമായിട്ട് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് ഈമാന, ഇഖ്ലാസ്, ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസം. രണ്ടാമത് ഏത് കാര്യവും അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു അവസ്ഥ, സ്വഭാവം നമ്മൾ ഉണ്ടാക്കി തീർക്കുക. മറ്റ് താല്പര്യങ്ങളെ മാറ്റി അല്ലാഹുവിന്റെ തൃപ്തി നമ്മുടെ ലക്ഷ്യമാക്കുക. ഇത് രണ്ടും പ്രധാനപ്പെട്ട അല്ലാഹുമായിട്ടുള്ള കടമകളാണ്. ഇതേപോലെ സൃഷ്ടികളോടുള്ള, മറ്റു മനുഷ്യരോടുള്ള കടമയുണ്ട്. മറ്റു മനുഷ്യരോടുള്ള കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ആദ്യത്തേത് ഇൻസാഫ്, അതിലെ ഇൻസാഫ് എന്ന് പറഞ്ഞാൽ നീതി, നീതിപരമായിട്ട് പെരുമാറുക. നീതിപരമായിട്ട് പെരുമാറുക എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നോ നമ്മൾ മറ്റുള്ളവർക്കും അതിന് ഇഷ്ടപ്പെടുക. ദുൽമിനെതിരായിട്ടുള്ളത്, നീതിക്കെതിരെ, നീതി എന്ന് പറയുമ്പോൾ അതിന് വിപരീതമായിട്ട് വരുന്നതാണ് ദുൽമ, അക്രമം എന്ന് പറയുന്നത്. അക്രമം ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല, അനുവദനീയമല്ല. ദുൽമ ഒരിക്കലും പാടുള്ള കാര്യമല്ല. എപ്പോഴും നീതിയെ മുമ്പിൽ വെക്കുക. ഏത് കാര്യത്തിലും നീതിപരമായിട്ട് നമ്മുടെ പെരുമാറ്റം ഉണ്ടാക്കി തീർക്കുക. അതിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്ന എങ്ങനെയാണ്, നമുക്ക് വേണ്ടി നമ്മളൊരു കാര്യത്തിൽ എന്ത് ഇഷ്ടപ്പെടുമോ അത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടപ്പെടുക. നമുക്കൊരു നല്ല ഇഷ്ടപ്പെട്ടു, മറ്റുള്ളവർക്ക് മോശമായിട്ട് ഇഷ്ടപ്പെടുന്നു, നമുക്കൊരു രീതി, മറ്റുള്ളവർക്ക് വേറെ രീതി, ഇത് നീതിക്കെതിരാണ്. അപ്പൊ മനുഷ്യരോടുള്ള കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, നീതിപരമായിട്ട്. അള്ളാഹു തആല നീതിയും എഹ്സാനും അള്ളാഹു തആല കൽപ്പിക്കുന്നു എന്ന് അള്ളാഹു തആല ഖുർആൻ ഷരീഫിൽ കൂടി പറയുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം നീതിപരമായിട്ടുള്ള പെരുമാറ്റം എല്ലാവരോടും. നമുക്ക് വേണ്ടി നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുമോ, ഏത് രീതിയിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും, അതേ വിഷയം അതേ രീതിയിൽ നമ്മൾ പെരുമാറുക, നമ്മൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ അതിൽ. ഇനി അതിനപ്പുറം രണ്ടാമത്തെ അതിന്റെ പടി എന്ന് പറയുന്നത് എഹ്സാൻ, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാക്കി തീർക്കുക, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകുക, ഗുണം ചെയ്യുക. അത് ദീനിയായിട്ടുള്ള ഗുണമാകാം, ദുനിയായിട്ടുള്ള ഗുണങ്ങളാകാം, മനുഷ്യന് സാമ്പത്തികമായ സഹായമാകാം, മറ്റേതെങ്കിലും രീതിയിലുള്ള സഹായങ്ങളാകാം, മറ്റേതെങ്കിലും രീതിയിൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടായിത്തീരുക എഹ്സാൻ എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കച്ചവടക്കാരനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ കച്ചവടക്കാരനോടുള്ള കൽപ്പന എന്താണ്, നീതിപരമായിട്ട് നമ്മൾ തൂക്കി കൊടുക്കുക. നമ്മൾ ഒരു കിലോ, ഉദാഹരണത്തിന് ഒരു കിലോ പഞ്ചസാരയ്ക്ക് വേണ്ടിയുള്ള വില നമ്മൾ വാങ്ങിച്ചാൽ ഒരു കിലോ പഞ്ചസാര നമ്മൾ തൂക്കി പൂർണ്ണമായി കൊടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്, അതിലാണ്. കാരണം ഒരു കിലോ പഞ്ചസാരയ്ക്ക് വേണ്ടിയുള്ള നമ്മൾ വില വാങ്ങിച്ചു, ഒരു കിലോ തൂക്കി പൂർണ്ണമാക്കി കൊടുക്കുക എന്നുള്ളത്, പൂർണ്ണമായി അത് തൂക്കി കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്, കടമയാണ്, ഇൻസാഫാണ്. എന്നാൽ അതിൽ കുറച്ച് കൂടുതലാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു, കുറച്ച് ഒരു കിലോയിൽ നിന്ന് ഒരു അല്പം കൂട്ടി എങ്കിൽ നമ്മൾക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അത് കൂട്ടിയെങ്കിൽ അത് എഹ്സാനാണ്, അത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കൊരു നന്മ, ഒരു ഗുണം നമ്മൾ ചെയ്യാൻ. അപ്പൊ ഈ രണ്ടും, അതിലും എഹ്സാനും, എഹ്സാൻ ആദ്യം, അതില് നീതി, ഒരു കിലോയ്ക്ക് വേണ്ടിയുള്ള കാശ് വാങ്ങിച്ചു, ഒരു കിലോ പൂർണ്ണമായി കൊടുക്കുക, അതിൽ കൂടുതൽ കൊടുക്കാൻ സാധിച്ചാൽ അത് ചെയ്യുക എന്നുള്ള എഹ്സാൻ എന്നാണ്. അപ്പൊ ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്, ഇതുപോലെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ അതിലും എഹ്സാനും, സൃഷ്ടികളോടുള്ള കടമകളിൽ മറ്റുള്ളവരുടെ ഹുക്കൂക്ക്, ഹുക്കൂക്കാന്ന് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ജീവിതത്തിൽ നമുക്ക് ധാരാളം ഹുക്കൂക്കുകളുണ്ട്, ആ ഹുക്കുകളെ പൂർത്തീകരിക്കാൻ നമ്മൾ ഉത്തരവാദിത്തമാണ്. അതിൽ മറ്റ് സൃഷ്ടികളോടുള്ള കടമകളിൽ ഏറ്റവും ബേസിക്കായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാകേണ്ട, അതിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ നീതിപരമായിട്ട് പെരുമാറണം. പിന്നെ അതിനുശേഷം എഹ്സാന്, നന്മയുടെ അവസ്ഥയിലേക്ക്, അതിനപ്പുറത്തെ പടിയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും.
تو میرے دوستو یہ زندگی ہم کو سکھائی گئی ہے. رسول صلی اللہ علیہ وسلم کو اللہ نے جو بھیجا ہے اطاعت کی دعوت لے کر, وہ یہ زندگی ہے کہ ہماری زندگی ایمان والی, عبادت والی, احسان والی, انصاف والی یہ زندگی بنے. اپنی ذات پر محنت کرنی ہے, اپنی ذات کو پابند کرنا ہے. اپنی ذات کو پابند کرنے کا نام استقامت ہے, اور اپنے اندر استقامت پیدا کرتے ہوئے دنیا میں اس کی محنت کرنا یہ نصرت ہے. ہر مسلمان کے ذمہ یہ دو ذمہ داری کی گئی ہے, اپنی ذات سے استقامت پیدا کرے, یعنی اپنے آپ کو ہر حال میں اپنے دین کا پابند کرے اپنی طاقت کے مطابق, اور دوسرا اللہ کے دین کا مددگار بنے. اب اللہ کے دین کا مددگار بنے, یہ دو امر ہر مسلمان کی طرف ہے کہ اپنے دین کے پابند بنو, ایمان اتنا بناؤ کہ جس سے اطاعت آسان ہو جاوے, نمازیں اچھی سے اچھی بنے. اللہ نے مال دیا ہے تو پائی پائی کی زکات ادا کرے. ہاں یہ مال امانت ہے اور یہ حق ہے. اور اس طرح رمضان آوے تو رمضان کو اچھی طرح سے ادا کرے, اور مال زیادہ دیا ہے تو حج کرے. یہ تو ارکان اسلام ہے, یہ تو ہر حال میں ہے ہر مسلمان کے اوپر اس کی طاقت کے مطابق. ہاں اسی لیے فضائل کی کتابوں میں یہ پانچوں کے فضائل لکھے ہیں تاکہ مسلمانوں کو اس کی فضیلت کی خبر ہو جاوے کہ اس میں کتنی فضیلتیں اور برکتیں ہیں. پھر یہ پانچوں چیزیں ہماری اپنی زندگی میں لانا ہے, ہاں رسول صلی اللہ علیہ وسلم کے طریقوں کے ساتھ. اور دنیا میں یہ اس کے لیے راستہ بنے, دنیا اس کے لیے, دنیا والوں کے لیے آسانی ہو جاوے, اس کے لیے اس کی محنت کرنی ہے. اور محنت کا طریقہ یہ ہے کہ جماعتیں بنا بنا کر کے ان اس کام کے لیے دنیا میں جائیں اور پھریں, ہمارے پھرنے کی وجہ سے راستہ بنے گا. ہاں یہ ہوتا ہے کہ جب ہمارا پھرنا ہوگا دین کو لے کر کے تو لوگوں کے لیے راستے بنائیں گے. جس طرح کسی کچی زمین پر لوگ چلتے ہیں تو پگڈنڈی ہو جاتی ہے, راستہ ہو جاتا ہے چلتے چلتے, ایسے ہم دین کو لے کر کے پھریں گے تو لوگوں کے لیے دین پر چلنے کا راستہ بنے گا, اور لوگوں کے لیے دین آسان بنے گا, ہم خیر کا ذریعہ بنیں گے. حدیث شریف میں ہے کہ طوبی لعبد جعلہ اللہ مفتاحا للخیر ومغلاقا للشر, خوش نصیب ہے وہ بندہ کہ جس کو اللہ خیر کے پھیلنے کا ذریعہ بناوے اور شر کے مٹنے کا ذریعہ بناوے. اس محنت کے ذریعے سے یہی کرنا ہے, ایک ایک کلمے والا اپنی زندگی کو ایسی بناوے کہ وہ دوسروں کے لیے خیر کا ذریعہ بنے, شر کے مٹنے کا ذریعہ بنے, دنیا کا شر, دنیا کی برائی ختم, اور دنیا میں خیر و بھلائی آوے. یہ بندے اللہ کو پسند ہے, یہ اس امت کا اصلی کام ہے کہ وہ خیر کو پھیلانے والے, خیر کو اپنی زندگی میں لانے والے, دوسروں کی زندگی میں آوے اس کے لیے محنت کرنے والے, یہ ہمارا کام ہے. تو ہمارا کام اپنے دین پر قائم رہنا, اپنے دین کا مددگار بننا, اس کو اپنی زندگی میں لانے کے لیے ہم کو اللہ نے یہ کام دیا ہے. اور اس کا آسان راستہ یہ ہے کہ ایک مرتبہ تو چار چار مہینے لگا کر کے اس کام کو اچھی طرح سمجھ لیا جائے, اچھی طرح سیکھا جائے, ہاں, اور اس کا مزاج بناوے اپنا, پھر ترتیب وار کرے ہر سال, ہر مہینے, ہر ہفتہ, ہر دن اس کی جو ترتیب بتائی جاتی ہے اس ترتیب کرے, اس ترتیب پر عمل کرے. اس سے کیا ہوگا کہ زندگی دینی بنے گی, حقوق ادا کرنے کی صلاحیت پیدا ہوگی, آخرت بنانے کی فکر پیدا ہوگی, یہ اس کا نقد نفع ہے. اس لیے میرے دوستوں یہ بات کہی جاتی ہے کہ اس کام کے لیے پہلی فرصت میں چار چار مہینے لگاویں. یہ نہیں کہ آئندہ اور آئندہ, شیطان یہ بات سکھاتا ہے کہ ابھی نہیں آئندہ, ابھی نہیں آئندہ. حالانکہ ابھی اور آئندہ میں بہت سے لوگ تباہ ہو گئے, ان کی زندگی ختم ہو گئی, ان کو موقع نہیں ملا. یہ روکنے کا راستہ ہے, اس کو تصویر کہتے ہیں کہ ابھی نہیں بعد میں, کہ ابھی نہیں. اللہ تعالیٰ کو نقد نیکی پسند ہے, ہاں, اور حکم دیا ہے کہ نیکی کی طرف سبقت کرو, نیکی کی طرف جلدی کرو, ہاں, تاکہ کوئی رکاوٹ نہ آ جاوے. اسے میرے دوستو پہلی فرصت میں یہ تقاضا ہے کہ اپنی اپنی زندگیوں میں سے اس ذمہ داریوں کو اپنی زندگی میں لانے کے لیے چار چار مہینے کے آپ حضرات نیت کریں اور اپنے آپ کو تیار کریں. سب نیت کرتے ہو؟ ہاں, نیت بھی کی ہے تو نیت وہ معتبر ہے جس کے ساتھ عمل بھی ہو. جیسے نماز کی نیت کی تو نماز پڑھو, حج کی نیت کی ہے تو حج کرو, تو چار مہینے کی نیت کی ہے تو پھر چار مہینے دو. یہ قاعدے کی بات.
نمبر جیوتم ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒന്ന് അവന്റെ സ്വന്തം ജീവിതത്തിൽ ദീനനുസരിച്ച് ജീവിക്കുക, അതിനുള്ള ഇസ്തിഖാമത്ത്, ദീനിലുള്ള അടിയുറച്ച് നിന്ന് ഇസ്തിഖാമത്തോടുകൂടി ആ ദീൻ അവന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് ദീനിന്റെ സഹായിയായി തീരുക, അത് ദീനിന്റെ പരിശ്രമത്തിൽ കൂടിയാണ്. രണ്ട് കാര്യം ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടായിത്തീരുക, ഈമാനാണെങ്കിലും നമ്മുടെ ഈമാൻ ശരിയായിത്തീരുക, നമ്മുടെ നമസ്കാരങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നമസ്കാരമായി തീരുക, ആക്കി തീർക്കുക, നമ്മളതിനുവേണ്ടി പരിശ്രമിക്കുക. ആ റമദാന്റെ മാസമായി കഴിഞ്ഞാൽ നമ്മൾ ആ മാസം അതിലുള്ള നോമ്പ്, അതിലുള്ള ഇബാദത്തുകൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക. അള്ളാഹു തആല സമ്പത്ത് തന്നിട്ടുണ്ട് എങ്കിൽ ആ സമ്പത്തിന്റെ കണക്കനുസരിച്ച് കണക്ക് നോക്കി പൂർണ്ണമായി അതിന്റെ സക്കാത്ത് കൊടുത്തു വിടുക. കാരണം അള്ളാഹു തആല നിശ്ചയിച്ച കടമയാണ്, ഹുക്കൂക്കുകൾപ്പെട്ടതാണ്, ജീവിതത്തിലുള്ള മനുഷ്യന്റെ ഹുക്കൂക്കാണ്. ഇതുപോലെ ഓരോ കൽപ്പനകളും അള്ളാഹുവിന്റെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമായി പൂർത്തീകരിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം ദീനിന്റെ നുസ്രത്ത്, ദീനിന്റെ സഹായി ആയി തീരുക. എപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ദീനിന്റെ സഹായിയായി തീരുന്നോ, ആ ദീനിനു വേണ്ടി കാരണക്കാരായി തീർന്നോ, അതായത് ദീൻ ഈ ലോകത്തുണ്ടായിത്തീരാൻ വേണ്ടി മറ്റുള്ളവർക്കും ജീവിതത്തിൽ ദീൻ ഉണ്ടായിത്തീരാൻ കാരണക്കാരായി തീർന്നോ, അവർ ആ രീതിയിൽ ദീനിന്റെ സഹായികളായിത്തീരുക. അതാണ് ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമത്തിൽ കൂടി ഉദ്ദേശിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട്, ഒരു മനുഷ്യൻ അവന് സന്തോഷവാർത്ത, അവന് എല്ലാ സന്തോഷവാർത്തകളുമാണ്. ആരാണ് ആ മനുഷ്യൻ? ഖൈറിനിലെ വാതിലുകൾ തുറക്കാൻ വേണ്ടിയുള്ള കാരണക്കാരനായി, അതിന്റെ താക്കോലായി മാറി. ഖൈറിന്റെ താക്കോലുകൾ, താക്കോലുണ്ടാകും ഒരു വാതിൽ തുറക്കപ്പെടുന്നത്. അപ്പൊ ഖൈറിന്റെ വാതിലുകൾ തുറക്കപ്പെടാനുള്ള താക്കോല് അതിന്റെ താക്കോലായി മാറി, അതിന് കാരണക്കാരനായി അവനാണ് സന്തോഷ വാർത്ത. അതുപോലെ ഷർറിന്റെ വാതിലുകൾ അത് അടയ്ക്കപ്പെടാൻ, അത് മൂടപ്പെടാൻ കാരണമായി തീർന്നു, അങ്ങനെയുള്ള മനുഷ്യന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അവനാണ് എല്ലാ സന്തോഷ വാർത്തകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വരുന്നു. അപ്പൊ അതുകൊണ്ട് സ്വന്തമായി ജീവിതത്തിൽ ദീൻ ഉണ്ടായിത്തീരൽ, ആ ദീനിന്റെ മേൽ ഉറച്ചു നിൽക്കൽ, ആ ദീനിന്റെ മേലുള്ള ഇസ്തിഖാമത്ത്, എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കൽ, ഹുക്കൂക്കുകളെ പൂർത്തീകരിക്കൽ, അതുപോലെ മറ്റുള്ളവരുടെ ഹക്കുകളെയും പൂർത്തീകരിക്കൽ. നേരത്തെ പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിലെ ഇൻസാഫ്, നീതിയോടുകൂടി ആണ്. നീതി അള്ളാഹുവിന്റെ കൽപ്പന നിർബന്ധമാണ്, അതിനെതിരുള്ള അക്രമം എന്ന് പറയുന്നത് ഹറാമാണ്. അപ്പൊ അതുകൊണ്ട് നീതി ആവശ്യമാണ്, ഹുക്കുകൾ പൂർത്തീകരിക്കൽ ആവശ്യമാണ്. അപ്പൊ സ്വന്തമായി ദീനനുസരിച്ച് ജീവിക്കൽ, രണ്ടാമത്തേത് ദീനിന്റെ സഹായിയായി തീരൽ, അതിനാണ് ദീന്റെ ദാവത്തിന്റെ പരിശ്രമം എന്ന് പറയുന്നത്. ജമാഅത്തുൽ അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ പരിശ്രമിക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ, അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതുകൊണ്ട് എന്തുണ്ടായിത്തീരും? ദീനിന് അനുകൂലമായ അവസ്ഥയുണ്ടായിത്തീരും. അതാണ് ദീന്റെ സഹായികളായിത്തീരുക എന്ന് പറയുന്നത്. എപ്രകാരം ഒരു ഭാഗം, ഒരു കാട് പിടിച്ച ഭാഗമാണ്, അവിടെ നിന്നും കുറച്ച് ആളുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു എങ്കിൽ നടന്നു നടന്നു കഴിയുമ്പോൾ അതൊരു വഴിയായി മാറും. പിന്നെ വരുന്നവർക്ക് എന്താവും? അതനുസരിച്ച് അതിന് ആ വഴിയിൽ കൂടി സഞ്ചരിക്കൽ എളുപ്പമായി തീരും. പക്ഷെ ആരംഭത്തിൽ അതൊരു കാട് പിടിച്ച് കിടക്കുന്ന സമയത്ത് ആദ്യം പോകുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കുറെ പേര് ആ വഴിയിൽ കൂടി പോയി കഴിയുമ്പോൾ ആ കാട് പിടിച്ചു കിടന്ന, ആ തടസ്സം പെടുന്ന കിടന്ന സ്ഥലം എന്തായി മാറും? ഒരു വഴിയായി മാറും. അതൊരു തുറന്ന വഴിയായി ആളുകൾക്ക് അതിൽ കൂടി സഞ്ചരിക്കാൻ എളുപ്പമായിത്തീരും. ഇതേപോലെ തന്നെയാണ് ദീന്റെ പരിശ്രമം. ആ ജമാഅത്തുൽ അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ സഞ്ചരിക്കുകയും ഈ പരിശ്രമങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ അത് ചെയ്ത് ചെയ്തെന്താവും? ബാക്കിയുള്ള ജനങ്ങൾക്കും ദീനനുസരിച്ച് ജീവിക്കാനുള്ള വഴികൾ തുറക്കപ്പെടും, ആ വഴിയിൽ സഞ്ചരിക്കാൻ എളുപ്പമായിത്തീരും. എത്രയോ ആളുകൾക്ക് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ എളുപ്പമായിത്തീരും, എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാൻ കാരണമായിത്തീരും, എത്രയോ ആളുകൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള കാരണമായിത്തീരും. ഇതിനെല്ലാം കാരണക്കാരാരാണ്? ആരതിനുവേണ്ടി ആദ്യം പരിശ്രമിച്ചോ അവരാണ്. അതാണ് ദീന്റെ സഹായികളായി തീരുക എന്നുള്ളത്, അള്ളാഹുവിന്റെ ദീന്റെ സഹായികളായി. അതാണ് ദാവത്തിന്റെ മുബാറക്കായ പരിശ്രമം. അതാണ് നമ്മൾ അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ നമ്മുടെ സമയങ്ങൾ ഒഴിവാക്കിയെടുത്ത് ആദ്യം ഒരു 4 മാസം ഒഴിവാക്കിയെടുത്ത് 4 മാസം അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ പുറപ്പെടുക. എന്നിട്ട് ആ ദീന്റെ വഴിയിൽ പുറപ്പെട്ട് പരിശ്രമിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന് ഒരു തർത്തീവ് ഉണ്ടാക്കുക. പിന്നെ അതിനെ നമ്മുടെ മരണം വരെ ദീന്റെ പരിശ്രമത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. വർഷം തോറുമുള്ള പുറപ്പെടൽ, മാസത്തിലുള്ള പുറപ്പെടൽ, ദിവസവുമുള്ള പരിശ്രമങ്ങൾ, അങ്ങനെയുള്ള അമലുകൾ, ഒരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതം എന്താവും? നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് ദീനനുസരിച്ച് ജീവിക്കാനും അതിനെ കാരണമായി തീരും. അപ്പൊ അതിനുവേണ്ടി ഇൻഷാ അല്ലാ നിയത്ത് ചെയ്യും ഒരു 4 മാസം. അപ്പൊ ഈ നിയത്തിന്റെ കാര്യം പറയുമ്പം, നിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് നിയത്ത് ചെയ്ത് തീരുമാനിച്ച് പ്രവർത്തിക്കലാണ്, അല്ല നമ്മൾ പിന്തിക്കലല്ല. നമുക്ക് ശൈത്താൻ നമ്മുടെ മനസ്സിലിട്ട് തരും, നമുക്ക് പിന്നീട് ചെയ്യാം പിന്നീട് ചെയ്യാം, അങ്ങനെ എത്രയോ പേരുടെ ജീവിതങ്ങൾ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് നോക്കാം എന്ന് പറഞ്ഞ് കാര്യത്തെ വിഷയത്തെ തള്ളി പുറയിലോട്ടാക്കി കളയും. അങ്ങനെ ജീവിതം തന്നെ കഴിഞ്ഞു പോകും. അങ്ങനെയല്ല, നേരെ മറിച്ച് നമ്മൾ ഈ വിഷയത്തെ പ്രധാനമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ നിയ്യത്തുകൾ ചെയ്ത് ആ ജീവിതത്തിൽ നമ്മുടെ പ്രാവർത്തികമായി അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ പുറപ്പെടാനുള്ള നിയ്യത്തുകൾ ചെയ്ത് ഇൻഷാ അല്ലാഹ് എല്ലാവരും തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി എണീറ്റ് പേരുകൾ പറയും ഇൻഷാ അല്ലാഹ്.